ആദിമ ക്രൈസ്തവ സഭയിൽ കർത്താവിന്റെ കർത്താവിനെ അനുഗമിക്കുകയും കർത്താവിനാൽ തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്ത അപ്പോസ്തോലന്മാരുടെ അനുഗ്രഹീതമായ ശുശ്രൂഷകളിൽ സഭ ശക്തമായ ധാരണയോടുകൂടി അനുഗ്രഹം പ്രാപിച്ചതും വ്യാപിച്ചതും ഞങ്ങൾക്ക് പഠിക്കുവാൻ തക്കവണ്ണം തുടർച്ചയായി ലഭിക്കുന്ന ഈ അവസരത്തിനായിട്ട് അങ്ങ് സ്തുതിക്കുന്നു. ക്രൈസ്തവ സഭയുടെ ആദിമ ചരിത്രവും അതിന്റെ വളർച്ചയും പഠിക്കുന്നതോടൊപ്പം ഞങ്ങളുടെ ജീവിതത്തിനും ആധ്യാത്മിക വളർച്ച ഉണ്ടാകുവാൻ ഈ പഠനം ദൈവം തമ്പുരാന്റെ കൃപ ഞങ്ങളെ സഹായിക്കണമേ. ഇതിലാരൊക്കെ കൂടിച്ചേരുന്നുവോ അവരുടെ എല്ലാ കുടുംബങ്ങളും ദൈവാത്മാവിൽ പ്രേരിതമായ നന്മകളാൽ നിറയണമേ. സംഘടിപ്പിക്കുന്നവരെയും പങ്കെടുക്കുന്നവരെയും വചനം സംസാരിക്കുന്നവരെയും ദൈവം ആധ്യാത്മിക കൃപ കൊണ്ട് നിറയ്ക്കണമേ. കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ കേട്ടത് കേവലം ഒരു പരീക്ഷയ്ക്ക് മാത്രമല്ലല്ലോ, ഞങ്ങളുടെ ജീവിതത്തിന് പുതിയ ഒരുക്കങ്ങൾ പുതിയ അനുഗ്രഹങ്ങൾ ലഭ്യമാക്കുവാനുള്ള മുഖാന്തരമായി ഞങ്ങൾ അതിനെ പരിഗണിക്കുന്നു എന്ന് കേൾക്കുന്നതും നന്മയ്ക്ക് അനുഗ്രഹത്തിന് മുഖാന്തരമായി തിരുവാൻ ദൈവം തമ്പുരാൻ ഞങ്ങളെ സജ്ജരാക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ. ദൈവത്തിന് നാമം മഹത്വപ്പെടട്ടെ. വീണ്ടും ഈ ബൈബിൾ ക്ലാസ്സിൽ വളരെ താല്പര്യത്തോടുകൂടി കടന്നു വരികയും അനുഗ്രഹീതമായ നന്മകൾ നമ്മൾക്ക് ലഭ്യമാകുവാൻ തക്കവണ്ണം വലിയവനായ ദൈവം തമ്പുരാന്റെ സന്നിധിയിൽ ഇന്ന് സന്ധ്യയ്ക്ക് ഒത്തുകൂടുവാനും നമുക്ക് തന്ന ദൈവകൃപയ്ക്കായി ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. നോമ്പിന്റെ രണ്ടാമത്തെ ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിച്ചു. ഒരു ബുധനാഴ്ച കൂടി കടന്നുപോയി. കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ കേൾക്കുവാനും പഠിക്കുവാനും ദൈവത്തിൽ ശരണപ്പെട്ടത് പ്രാർത്ഥനയിൽ ഓർമ്മപ്പെടുത്തിയതുപോലെ തന്നെ ആദിമ ക്രൈസ്തവ സഭയിൽ ഏതൊക്കെ കാര്യങ്ങളിലൂടെയാണ് സഭ ശക്തിപ്പെട്ടതും സഭയ്ക്ക് ഏൽക്കേണ്ടി വന്ന ത്യാഗങ്ങളും പരിശ്രമങ്ങളും എത്രമാത്രം ഗൗരവമായിരുന്നു എന്നൊക്കെ പഠിക്കുവാൻ വലിയ ദൈവം തമ്പുരാൻ നമുക്കൊരു വലിയ അവസരം നൽകി. പ്രത്യേകിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് പഠിക്കുവാനായി 7-8 അധ്യായങ്ങളായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. പ്രധാനമായി നടന്ന ഒരു പെർസിക്യൂഷനെ കുറിച്ച് പഠിക്കുകയും ശമരിയയിൽ ക്രൈസ്തവ സഭയ്ക്ക് തുടക്കം കുറിക്കുവാൻ ഫിലിപ്പോസിനെ നിയോഗിച്ച കാര്യവും അതിനുശേഷം ശമരിയ പട്ടണത്തിൽ ഉണ്ടായ ആധ്യാത്മിക നിറവിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ചതിന്റെ കാര്യവും ഒപ്പം ചണ്ടനായ എത്യോപ്യക്കാരൻ ഫിലിപ്പോസിനോട് സംസർഗം ചെയ്ത് ദൈവവചനത്തിന്റെ ആഴം പഠിക്കുന്ന രംഗവും നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ഇന്ന് തുടർന്നുള്ള ഒരു മണിക്കൂർ സമയം കൊണ്ട് 2 അധ്യായങ്ങൾ ഇന്നും നമ്മൾ പഠിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. 9-10 9-ാം അധ്യായത്തിൽ ഏകദേശം 43 വാക്യങ്ങളും 10-ാം അധ്യായത്തിൽ 48 വാക്യങ്ങളും അങ്ങനെ 91 വാക്യം. കഴിഞ്ഞ വർഷം കഴിഞ്ഞ ക്ലാസ്സിൽ 100 വാക്യം പഠിച്ചെങ്കിൽ 9 വാക്യങ്ങൾ കുറവാണ് ഇന്നത്തെ പഠന സമയത്ത് നമുക്ക് ലഭിക്കുന്നത്. എങ്കിലും വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പ്രത്യേകമായിട്ട് പഠിക്കുവാനും ബോധ്യപ്പെടുവാനും ഉണ്ട്. 9-ാം അധ്യായം വായിക്കുന്ന അവസരത്തിൽ എന്റെ മുമ്പിലിരിക്കുന്ന എല്ലാവരും ഇതൊരു പ്രാവശ്യം വായിച്ചിട്ടുണ്ടാകുമെങ്കിൽ ഞാൻ പറയുന്നത് എളുപ്പത്തിൽ ചിന്തിക്കുവാനും പഠിക്കുവാനും ഇടയാകും എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തട്ടെ. അഥവാ വിട്ടുപോയെങ്കിൽ ഇന്ന് ക്ലാസ്സിന് ശേഷം ഇന്നോ അല്ലെങ്കിൽ നാളെയോ ഇത് മുഴുവനും ഒരു പ്രാവശ്യം വായിക്കുവാനുള്ള ഒരു അവസരം ഒരുക്കണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. 3 ഭാഗങ്ങളായിട്ട് ഈ 9-ാം അധ്യായത്തെ നമുക്കൊന്ന് മാറ്റി തിരിക്കാവുന്നതാണ്. 1, ദ കൺവേർഷൻ ഓഫ് സോൾ, ചാപ്റ്റർ 9:1-18. And the second part is Saul's first preaching. And the third, Saul in Jerusalem. ഈ 3 വിഷയങ്ങളാണ് 9-ാം അധ്യായത്തിലെ 43 വാക്യങ്ങളിലൂടെ നമ്മൾ പഠിക്കുന്നത്. 1-ാമതായിട്ട് നടക്കുന്ന സംഭവത്തിന് പിതാക്കന്മാരും സഭാചരിത്ര പണ്ഡിതന്മാരും പ്രത്യേകിച്ച് അപ്പോസ്തോല പ്രവൃത്തികൾ എന്ന പുസ്തകത്തെ കുറിച്ച് വ്യാഖ്യാനിക്കുന്നവരൊക്കെ ഈ ഒരു സംഭവത്തെ ആദ്യം കാണുന്നത് ക്രൈസ്തവ സഭയ്ക്ക് ഏറ്റവും കൂടുതൽ ശത്രുത മനോഭാവത്തിൽ നിന്ന ഒരു മനുഷ്യൻ കർത്താവിന്റെ ഒരു സ്പർശനം മൂലം ക്രിസ്തുവിന് വേണ്ടി പ്രവർത്തിക്കുന്ന ക്രിസ്തു മാത്രമാണ് രക്ഷയുടെ അനുഗ്രഹത്തിന്റെ മുഖാന്തരം എന്ന് എല്ലാ തലമുറയും പ്രത്യേകിച്ച് വിജാതീയരോട് സുവിശേഷം അറിയിക്കുവാൻ ഏറെ ശക്തനായി മാറിയ ഒരു മനുഷ്യനെ പരിചയപ്പെടുത്തുന്ന രംഗമാണ് ആദ്യ ഭാഗം. അതുകൊണ്ട് ആ വേദഭാഗത്തിന് അവരിങ്ങനെ ഒരു പേരിട്ടു, ദ സോ കോൾഡ് ഡമാസ്കസ് എക്സ്പീരിയൻസ്. അങ്ങനെ പറയാൻ കാരണം ഡമസ്കോസിലുള്ള യാത്രയിൽ ഒരു മനുഷ്യനുണ്ടായ അനുഭവം അവന്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്നതായിരുന്നു. നമുക്കും ചിലപ്പോഴൊക്കെ നമ്മൾ പറയും, ചില പ്രസംഗങ്ങളൊക്കെ നമ്മുടെ ഹൃദയത്തിൽ തട്ടി, ചില പെരുന്നാളിലൊക്കെ സംബന്ധിച്ചപ്പം, അല്ലെങ്കിൽ ഇന്ന പള്ളിയിലെ ഇന്ന വർഷത്തെ പെരുന്നാൾ ഇപ്പോഴും എന്റെ ഹൃദയത്തിൽ സ്പർശിച്ചുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ അത് കേവലം ഒരു വാക്കിൽ മാത്രമാണോ, അതോ നമ്മൾ ഈ പരിചയപ്പെടാൻ പോകുന്ന മനുഷ്യനെ പോലെ സമൂലമായ ഒരു എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലുമുള്ള ഒരു ഒരു ജീവിത വ്യത്യാസം ഉണ്ടാകുവാനാക്കിടയായോ എന്ന് ശാന്തമായിട്ട് ചിന്തിച്ചാൽ, ശൗൽ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ നമ്മൾ തൊട്ടു മുമ്പുള്ള അധ്യായത്തിൽ പരിചയപ്പെട്ടു എങ്ങനെയെന്ന് ചോദിച്ചാൽ, ആ മനുഷ്യൻ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു കല്ല് പറക്കി കൂട്ടിയെന്ന ആളിനേക്കാൾ ഉപരി സ്റ്റേഫാനോസ് എന്ന് പറയുന്ന ഒരു ഷെമ്മാസിനെ കൊല്ലുന്ന സമയം വസ്ത്രം സൂക്ഷിക്കുന്ന ഒരാളായിട്ട് വേദപുസ്തകത്തിലൂടെ നമ്മൾ ശൗലിനെ പരിചയപ്പെട്ടെങ്കിൽ, ആ ശൗൽ എന്ന് പറയുന്ന മനുഷ്യൻ ക്രിസ്ത്യാനികളെ കൃത്യമായി പീഡിപ്പിക്കുവാൻ ഉപയോഗിച്ച ആയുധം യഹൂദാമതത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് അതിലൂടെ ലഭിക്കപ്പെട്ട അദ്ദേഹത്തിന്റെ തെളിമയെ ക്രൈസ്തവ ലോകത്തിന് എതിരായി കൃത്യമായിട്ട് ഉപയോഗിക്കുവാൻ ശൗലിന് സാധിച്ചു. അതാണ് 9-ാം അധ്യായത്തിന്റെ 1, 2, 3 വാക്യങ്ങളിൽ കൃത്യമായിട്ട് പറയുന്നത്. ശേഷം 4-ാമത്തെ വാക്യത്തിലേക്ക് കടന്നാൽ, either Christian individually or the church generally is to persecute Christ himself. അതിന്റെ മലയാളം നമുക്ക് തന്നെ മനസ്സിലാകും, അല്ലെങ്കിൽ ആശയം പൊരുള തെളിക്കേണ്ട കാര്യമില്ല. ക്രിസ്തു ആയിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന ശത്രു. ക്രിസ്തുവിന്റെ സമൂഹത്തെക്കാളോ ക്രിസ്തു പഠിപ്പിച്ച വിഷയങ്ങളെക്കാൾ ഉപരിയായി ക്രിസ്തു എന്ന മനുഷ്യനെ ഒരു രീതിയിലും ഉൾക്കൊള്ളുവാൻ പറ്റാത്ത ഒരു ജീവിത ശൈലി അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിലും വാക്കിലും കൃത്യമായി കൊണ്ടുവന്നപ്പോൾ, വിശുദ്ധനായ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിലും എഫേസ്യ ലേഖനം 5-ാം അധ്യായം 23-ാം വാക്യത്തിലും കൃത്യമായി പറയുന്നുണ്ട്, ഒരു ശക്തിക്കും ക്രിസ്തുവിൽ നിന്ന് ഒരു മനുഷ്യനെ മാറ്റുവാനായിട്ട് സാധ്യമല്ല. ഈ വാക്യത്തിന് നേരെ കോൺട്രഡിക്ടറി ആയിട്ടാണ് ശൗൽ എന്ന് പറയുന്ന മനുഷ്യൻ ചെയ്യുന്നത്. എങ്ങനെയും ക്രിസ്തുവിൽ നിന്ന് മനുഷ്യരെ അകറ്റുക. പക്ഷെ വചനം പഠിപ്പിക്കുന്നത് ഒരു ശക്തിക്കും ക്രിസ്തുവുമായിട്ടുള്ള ഹൃദയബന്ധമുണ്ടെങ്കിൽ ലോകത്തിലെ ഒരു ശക്തിക്കും ആ ഹൃദയത്തെ മാറ്റുവാനായിട്ട് സാധിക്കുകയില്ല. ഈ കൃത്യത തുടർന്ന് വായിക്കുമ്പോൾ 9-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിലേക്ക് ചെല്ലുമ്പോൾ നമ്മളൊക്കെ വായിച്ച് പഠിച്ച ഒരു വലിയ വിഷയം അവിടെ കാണുകയാണ്. വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, ശൗലെന്ന് പറയുന്ന മനുഷ്യൻ ഒരു യാത്രയ്ക്ക് ഒരുങ്ങുന്നു. ആ യാത്രയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന് പെട്ടെന്ന് അന്ധത ബാധിച്ച ഒരു സംഭവത്തെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. അതിന്റെ 9-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം ഞാനൊന്ന് വായിച്ചാൽ, നാലാം വാക്യം, അവൻ പ്രയാണം ചെയ്ത് ദമസ്കോസിനെ സമീപിച്ചപ്പോൾ പെട്ടെന്ന് ആകാശത്തു നിന്ന് ഒരു വെളിച്ചം അവന്റെ ചുറ്റും മിന്നി. And as he journeyed, he came near Damascus, and suddenly there shined round about him a light from heaven. സ്വർഗത്തിൽ നിന്ന് ഉണ്ടായ ഒരു വെളിച്ചം. ഈ വെളിച്ചമാണ് ഉൽപ്പത്തി പുസ്തകത്തിന്റെ ആദ്യം യഹോവയായ ദൈവം ഏദൻ തോട്ടം സൃഷ്ടിക്കുന്ന സമയം ആദ്യം ഈ പ്രപഞ്ചത്തിൽ ഉണ്ടാക്കിയത് എന്തെന്ന് കൃത്യമായിട്ട് പറയുന്നു. Let there be light. വെളിച്ചം ഉണ്ടാകട്ടെ. ആ വെളിച്ചം സ്വർഗത്തിൽ നിന്ന് ഈ ശൗൽ എന്ന് പറയുന്ന മനുഷ്യനെ കൃത്യമായി സ്പർശിക്കുകയാണ്. ബേത്ലഹേമിൽ ഉണ്ണി യേശുക്രിസ്തു പറന്നപ്പോൾ മനുഷ്യാവതാരം ചെയ്ത ക്രിസ്തുവിനെ ലോകത്തിങ്ങനൊരു ജനനം നടന്നെന്ന് അറിയിച്ചത് ഒരു നക്ഷത്രത്തിന്റെ വെളിച്ചം പോലെ സ്വർഗത്തിൽ നിന്ന് വീണ വെളിച്ചം മൂലം എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, അവന്റെ നിലത്ത് വീണു, ശൗലേ ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന് തന്നോട് പറയുന്ന ഒരു ശബ്ദവും കേട്ടു. ഇതൊരു സംഭാഷണം പോലെയാണ്. ആ സംഭാഷണ മധ്യേ ഈ മനുഷ്യൻ തിരിച്ചു ചോദിച്ചു, ആരാകുന്നു കർത്താവേ എന്നവൻ ചോദിച്ചതിന് മറുപടിയായി, നീ ഉപദ്രവിക്കുന്ന യേശുവാകുന്നു ഞാൻ. നീ എഴുന്നേറ്റ് പട്ടണത്തിൽ ചെല്ലുക, നീ ചെയ്യേണ്ടത് അവിടെ വെച്ച് നിന്നോട് പറയും എന്നവൻ പറഞ്ഞു. യാതൊരു സംശയവും സങ്കോചവും കൂടാതെ മനുഷ്യന്റെ അനുസരിക്കുകയും. കാരണം അതുവരെയും അഹങ്കാരത്തിന്റെയും വെല്ലുവിളിയുടെയും ജീവിതശൈലി മാത്രം പരിശീലിച്ച ഒരു മനുഷ്യൻ ക്രിസ്തുവിന്റെ ശബ്ദം ദൈവ വെളിച്ചമായി സ്വർഗത്തിൽ നിന്ന് ആദ്യം അദ്ദേഹത്തിന് ലഭിക്കുകയും ക്രിസ്തുവിന്റെ സംഭാഷണം തിരിച്ചറിയുവാനും ഇടയായപ്പോൾ അനുസരണശീലമുള്ള ഒരു മനുഷ്യനായിട്ട് ശൗല പെട്ടെന്ന് മാറ്റപ്പെട്ടു. എന്നാൽ അവനോടുകൂടെ ഉണ്ടായിരുന്ന മനുഷ്യർക്ക് ഇതൊന്നും കാണാൻ പറ്റുന്നില്ല, മനസ്സിലാകുന്നതുമില്ല. അവരെന്ത് ചോദിച്ചാൽ ശൗൽ നിലത്ത് നിന്ന് എഴുന്നേറ്റ് കണ്ണു തുറന്നപ്പോൾ ഒന്നും കണ്ടില്ല. അവർ അവനെ കൈക്ക് പിടിച്ച് ദമസ്കോസിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഈ സംഭവം അവിടെ അവസാനിക്കുകയാണ്. നമുക്ക് നോക്കുമ്പോൾ പെട്ടെന്ന് ഒരു ചെറിയ സംഭവം പോലെ തോന്നും, പക്ഷേ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും സുപ്രധാനമായ ഒരു നാഴികക്കല്ലിലേക്ക് ക്രിസ്തു അവനെ വിളിച്ചുകൊണ്ട് പോവുകയാണ്. യാത്രാമധ്യേ സ്വർഗത്തിലെ വെളിച്ചം വന്ന് ചുറ്റുമിന്നി നിലത്ത് വീണു. ദൈവം നേരിട്ട് സംസാരിച്ചു. ആ സംസാരത്തിന് കൃത്യമായി അനുസരണ കൂടി പെരുമാറുവാൻ തക്കവണ്ണം ഈ ശൗൽ എന്ന് പറയുന്ന മനുഷ്യൻ സഹായിക്കുകയും ചെയ്തു. അങ്ങനെ ദമസ്കോസിൽ ചെന്നു. 3 ദിവസം കണ്ണു കാണാതെയും തിന്നുകയോ കുടിക്കാതെ ചെയ്യാതെയും ഇരുന്നു. ഈ സംഭവം കഴിഞ്ഞു. അവിടെ ഒരു മനുഷ്യനെ ദൈവം ഒരുക്കുകയാണ്. ചിലപ്പോഴൊക്കെ നമ്മൾ ഇത് പറയാറുണ്ട്, ഒരാളെ ദൈവം നമുക്കായിട്ട് അവിടെ ഒരുക്കുന്നു. അമേരിക്ക വന്നപ്പോഴോ നാട്ടിൽ ചെന്നപ്പോഴോ അല്ലെങ്കിൽ ചില പ്രധാനപ്പെട്ട നമ്മുടെ ജീവിതത്തിലെ സംഭവങ്ങളൊക്കെ നടക്കുമ്പോഴൊക്കെ നമ്മളിത് പറയാറുണ്ട്, ഒരു മനുഷ്യനെ ദൈവം അവിടെ ഒരുക്കിയിട്ടുണ്ട്. പക്ഷെ പല പ്രാവശ്യം ഇത് നമുക്ക് അനുഭവിച്ചിട്ടുണ്ടെങ്കിലും ഇനി നടക്കാൻ പോകുന്നതിനെ കുറിച്ചൊരു വിശ്വാസം നമുക്ക് ഇങ്ങനെ ഒരാളെ ദൈവം ഒരുക്കും അല്ലെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കും എന്നുള്ള ചിന്ത നമുക്ക് പലപ്പോഴും പുറകോട്ടാണ്. ഇസ്ഹാക്കിനെ ബലി കഴിക്കുവാൻ മോറിയാമലയിലേക്ക് പോകുമ്പോൾ ഇതുപോലൊരു ശബ്ദമുണ്ടായി. അപ്പനോട് കുഞ്ഞു ബാലനായ ഇസ്ഹാക്ക് ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ചോദ്യത്തിന്റെ ഒടുവിൽ അപ്പന് മുൾമുനയിൽ നിൽക്കേണ്ടെന്നൊരു ചോദ്യം ഉണ്ടായി. ഹോമയാഗത്തിനുള്ള ആട്ടിൻകുട്ടി എവിടെയപ്പ? അപ്പന്റെ മറുപടി എന്തായിരുന്നു? മകനെ അത് ദൈവം കരുതിക്കൊള്ളും. ഈ കരുതലാണ് തുടർന്ന് കാണുന്ന സംഭവത്തിൽ. അനന്യാസ് എന്നൊരു ശിഷ്യൻ ദമസ്കോസിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ സംഭവത്തിന് ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റം ദൈവം തന്നെ ഒരുക്കുകയാണ്. യോനയെ എടുത്ത് കടലിലേക്ക് എറിയുമ്പോൾ ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റം അവിടെ ഉണ്ടായിരുന്നു. തിമിംഗലം വാ തുറന്ന് യോനയെ സ്വീകരിച്ചു. യോനയെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ യോന അതിന്റെ ഉള്ളിൽ ചെന്ന് അയ്യം വിളിച്ച് നിലവിളിച്ച് പ്രാർത്ഥിച്ചതായിട്ട് നമ്മൾ 3 നോമ്പിന്റെ സമയം ഈ വർഷവും ധ്യാനിച്ചതാണെങ്കിൽ എല്ലാ മനുഷ്യന്റെയും ജീവിതത്തിൽ ക്രിസ്തുവിനെ അറിയുവാനോ ക്രിസ്തുവിനോട് പൂർണ്ണമായി ഇഴുകിച്ചേരുവാനോ ശ്രദ്ധയുണ്ടായാൽ, അതിനൊരു അവസരം ഉണ്ടായാൽ അതിന് ആവശ്യമായ ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റം അല്ലെങ്കിൽ ഒരു പ്രേരക ഘടകം നിശ്ചയമായും ദൈവം നമുക്ക് നൽകും എന്നുള്ളതിന്റെ തെളിവ് ഇവിടെ നിൽക്കുന്നു. അനന്യാസ് എന്ന് പറയുന്ന മനുഷ്യൻ ദമസ്കോസിൽ ഉണ്ടായിരുന്നു. അവനെ കർത്താവ് ഒരു ദർശനത്തിൽ അനന്യാസ് എന്ന് വിളിച്ചു. കർത്താവെ അടിയനിതാ എന്ന് പറഞ്ഞു. ഒരു ദർശനത്തിലൂടെ ദൈവം സംസാരിക്കുകയാണ്. ശൗലിനും കിട്ടുന്നത് ദർശനമാണ്, അനന്യാസിനും കിട്ടുന്നത് ദർശനമാണ്. ദൈവം സംസാരിച്ചത്. കർത്താവ് അവനോട്, നീ എഴുന്നേറ്റ് നേർവീതി എന്ന തെരുവിൽ ചെന്ന് യൂദയുടെ വീട്ടിൽ തർസോസുകാരനായ ശൗൽ എന്നൊരു പേരുള്ളവനെ അന്വേഷിക്കുക. അവൻ പ്രാർത്ഥിക്കുന്നു. അനന്യാസ് എന്നൊരു പുരുഷൻ അകത്തു വന്ന് താൻ കാഴ്ച പ്രാപിക്കേണ്ടതിന് തന്റെ മേൽ കൈവെക്കുന്നത് അവൻ കണ്ടിരിക്കുന്നു എന്ന് കൽപ്പിച്ചു. 2 മനുഷ്യരെ തമ്മിൽ ദൈവം യോജിപ്പിക്കുകയാണ്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും 2 മനുഷ്യരെ വിയോജിപ്പിക്കാൻ നമ്മുടെ തലമുറയിൽ പലരും ശ്രമിക്കുമ്പോൾ ക്രിസ്തു പഠിപ്പിക്കുന്ന മറ്റൊരു പാഠം, 2 മനുഷ്യരെ തമ്മിൽ കൂട്ടിയോജിപ്പിക്കാൻ ദൈവത്തിന്റെ വാക്കിനും ദൈവത്തിന്റെ ദർശനത്തിനും ദൈവത്തിന്റെ ആത്മാവിനും സാധിക്കുമെന്നുള്ള ഒരു വലിയ തെളിവ് അവിടെ കാണുകയാണ്. ഈ മനുഷ്യനെ പിൽക്കാലത്ത് അനന്യാസ് എന്ന് പറയുന്ന മനുഷ്യനെ ജെറുസലേം എന്ന് പറയുന്ന പട്ടണത്തിലെ, ദമസ്കോസ് എന്ന് പറയുന്ന പട്ടണത്തിലെ ബിഷപ്പായിട്ട് പിൽക്കാലത്ത് അറിയപ്പെടുന്നുവെന്നും ചരിത്ര പുസ്തകത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പറയുന്നത് അനന്യാസിനോട് സംസാരിക്കുമ്പോൾ ദൈവം പറയുന്നൊരു ഒരു മറ്റൊരു വാക്ക് പ്രത്യേകം, സോൾ വാസ് ഗോഡ്സ് ചോസൻ വെസൽ. പ്രത്യേക ഒരു വാക്കോടെ പറഞ്ഞിരിക്കുന്നത് ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്ന പാത്രമാണ് ശൗൽ എന്ന് പറയുന്ന മനുഷ്യൻ. നമ്മൾ പാത്രം എന്ന് പറഞ്ഞാൽ ഒരുപാട് പേർക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് പാത്രം. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരാൾ കഴിച്ചു, കഴിച്ച പ്ലേറ്റിൽ ഒരാൾക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ കഴിച്ച പ്ലേറ്റ് ഒന്ന് കഴുകി കഴിഞ്ഞാൽ അതിന് നമ്മൾ അടയാളമൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ അത് ആർക്ക് കൈമാറിയാലും പോലും നമ്മളത് വീണ്ടും പുതിയ പാത്രമായിട്ടാണ് കരുതുന്നത്. പക്ഷെ ഇവിടെ പറയുന്നത് പാത്രം എന്ന് പറഞ്ഞാൽ അനേകർക്കു വേണ്ടി ദൈവവചനം വിളമ്പുവാനുള്ള ഒരു ഉപകരണം എന്ന് ഒരു പിതാവിനെ കുറിച്ച് കൃത്യമായിട്ട് പറയുക. അനേകർക്കു വേണ്ടി വചനം വിളമ്പുവാനുള്ളൊരു പാത്രം. അതുകൊണ്ടാണ് ഞാൻ ആ വാക്ക് ഊന്നി പറഞ്ഞത്, ദ ചോസൻ വെസൽ ബൈ ദ ക്രിയേറ്റർ. നമ്മളെയും ദൈവം തിരഞ്ഞെടുത്തേക്കുന്ന ഇതേ രൂപത്തിൽ തന്നെയാണ്. നമ്മൾ ശൗലിനെ നോക്കി, അല്ലെങ്കിൽ ശൗല് കുറച്ച് കഴിയുമ്പോൾ പുതിയ മനുഷ്യനാകാൻ പോകുക, ആ ശൗലിനെ പോലെ നമുക്ക് ഇഷ്ടംപോലെ അനുഭവങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ പോലും ഇതിൽ ബോധവാന്മാരാകാതെ നമ്മുടെ ജീവിതത്തെ തള്ളി നീക്കുമ്പോൾ നമ്മളും ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു പാത്രമാണെന്ന് കൃത്യമായിട്ട് ഈ വചനത്തിലൂടെ പഠിക്കുവാനൊരു അവസരം നമുക്ക് ലഭിക്കുകയാണ്. എന്റെ നാമത്തിന് വേണ്ടി അവൻ എന്തെല്ലാം കഷ്ടം അനുഭവിക്കേണ്ടതാകുന്നു എന്ന് ഞാൻ അവനെ കാണിക്കും. ഒരു പുതിയ ജീവിത ശൈലി ശൗലിനെ കാണിക്കുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുകയാണ്. അങ്ങനെ അനന്യാസ വീട്ടിൽ ചെന്നവന്റെ മേൽ കൈവച്ചു, ശൗലെ സഹോദര, നീ കാഴ്ച പ്രാപിച്ച് പരിശുദ്ധാത്മ പൂർണ്ണനാകേണ്ടതിന് നീ വന്ന വഴി നിനക്ക് പ്രത്യക്ഷനായ യേശു എന്ന കർത്താവ് എന്നെ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ആ സംഭവം ഇതിനെല്ലാം കൂടെ കൂട്ടിച്ചേർത്താണ് ഞാൻ ആദ്യം സൂചിപ്പിച്ച ഒരു വാക്ക്, സോ കോൾഡ് ഡമാസ്കസ് എക്സ്പീരിയൻസ്. ക്രിസ്തു നേരിട്ട് ഒരു മനുഷ്യനോട് സംസാരിച്ചു, അവനെ പുതിയവനാക്കാൻ ശ്രമിച്ചു, ആ ശ്രമിക്കാൻ വേണ്ടി മറ്റൊരു മനുഷ്യനെ ദൈവം ഒരുക്കുകയും ചെയ്തു. ഇത് തന്നെയാണ് ശൗലും അനന്യാസും തമ്മിലുള്ള ബന്ധം. അങ്ങനെ ഈ കർമ്മങ്ങളൊക്കെ പൂർത്തീകരിച്ചു കഴിഞ്ഞപ്പോൾ ശൗല് എന്ത് ചെയ്തു എന്നൊരു വാക്യം കൂടി പറയുമ്പോൾ ഒന്നാം ഭാഗം അവസാനിക്കുകയാണ്. ഉടനെ അവന്റെ കണ്ണിൽ നിന്ന് ചെതുമ്പൽ പോലെ വീണു, കാഴ്ച ലഭിച്ചു, അവൻ എഴുന്നേറ്റു സ്നാനമേൽക്കുകയും and immediately there fell from his eyes as it had been scales and he received sight forthwith and arose and was baptized. ക്രിസ്തുവിനെ മുഖാമുഖം കണ്ട ഒരു മനുഷ്യൻ ആദ്യം ചെയ്യേണ്ടുന്ന ഒരു കർമ്മം ആദിമ ക്രൈസ്തവ കഥയിൽ മറ്റൊന്നുമല്ല വിശുദ്ധ മാമോദീസ സ്വീകരിക്കണം. ക്രിസ്തുവിനോടുകൂടി മരിച്ച് ക്രിസ്തുവിനോടുകൂടി വീടത്തെഴുന്നേറ്റ ഒരു വ്യക്തിയായി മാറി. ഈ സംഭവം തന്നെയാണ് ഓരോ മാമോദീസത്വത്തിലും നടക്കുന്നത്. അന്ധനായി മാറി മൂന്ന് ദിവസം ഭക്ഷണം ഒന്നും കഴിക്കാതെ ഇരുന്ന് ശൗലിനെ പോലെയാണ് പ്രതീകാത്മകമായി അമ്മയുടെ ഉദരത്തിൽ നിന്ന് ജനിക്കുന്ന ഒരു കുഞ്ഞ് ഒരു മാമോദീസ തൊട്ടിയിൽ ഇറങ്ങി അതിൽ മുഴുകി അല്ലെങ്കിൽ ഇമേഴ്സ്ഡ് ആയിട്ട് കഴുകപ്പെട്ട് അതിൽ നിന്ന് കരകയറുമ്പോൾ അമ്മയുടെ കയ്യിലേക്ക് അല്ലെങ്കിൽ തല തൊടുന്ന ആളിന്റെ കയ്യിലേക്ക് ഈ കുഞ്ഞിനെ തരുമ്പോൾ യഥാർത്ഥത്തിൽ അനന്യാസ് എന്ന് പറയുന്ന ആ മനുഷ്യൻ ദൈവനിയോഗപ്രകാരം ശൗലിന് വേണ്ടി എങ്ങനെ പ്രവർത്തിച്ചുവോ അതുപോലെ തന്നെയാണ്. നമ്മളൊരാള് തലതൊട്ട ആളാകുന്നെങ്കിൽ അതിന്റെ അർത്ഥം ആ ആള് ഒരാണാകട്ടെ പെണ്ണാകട്ടെ അവരുടെ അനന്യാസാണ്. ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ഒരാളെ രക്ഷിക്കുവാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട ഒരു വ്യക്തി. പക്ഷെ നമ്മൾ പലപ്പോഴും ഈ ഗോഡ് ഫാദർ ആകാനും ഗോഡ് മദർ ആകാനും വലിയ താല്പര്യമാണ്. അതിന് നമുക്ക് പത്ത് പേരോട് പറയാം, ഞാനാ ഇവന്റെ തലതൊട്ടപ്പൻ അല്ലെ തലതൊട്ടമ്മ. അത് പക്ഷെ പറയുന്നവർ ഓർത്തോണം അവരുടെ പ്രധാനപ്പെട്ട ജോലി ഒരു ശൗലിനെ പൗലോസാക്കുന്ന ജോലിയാണ്. ഒരു അനന്യാസ് എന്ത് വേദപുസ്തകത്തിൽ നമ്മളെ പഠിപ്പിച്ചുവോ ആ വിഷയം പൂർത്തീകരിക്കുന്ന ഒരാളായിട്ട് നമുക്ക് ഇതിനെ കാണണം. അങ്ങനെ ഒന്നാം ഭാഗം ഞാൻ വിടുന്നു, ഡമാസ്കസ് എക്സ്പീരിയൻസ്. രണ്ടാം ഭാഗത്തിൽ ഒരു പുതിയ മനുഷ്യൻ പോയത്തെഴുന്നേക്കാൻ പോവുകയാണ്. സോൾ ഫസ്റ്റ് പ്രീച്ചിങ് ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ഡിഫറെന്റ് കാറ്റഗറി ഓഫ് പീപ്പിൾ. പല വ്യക്തതകൾ മനുഷ്യ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന ഒരു വലിയ സമൂഹത്തിൽ ഈ മനുഷ്യൻ ആദ്യത്തെ പ്രസംഗം നടത്താൻ പോവുകയാണ്. അദ്ദേഹത്തിന്റെ പ്രസംഗ വിഷയം തുടക്കത്തിലെ എല്ലാവരെയും അഭിസംബോധന ചെയ്യുന്ന കാര്യമൊക്കെ ഉണ്ടായിരിക്കാം, പക്ഷെ അതിനേക്കാൾ ഉപരി യോഹന്നാൻ സ്നാപകന്റെ വാതുറന്നാൽ നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട് ഒരു വാചകം മാത്രമേ യോഹന്നാൻ സ്നാപകൻ എപ്പോഴും പറയൂ, ക്രൈസ്ത ലോഡെന്നോ ഹലേലിയോ എന്നൊന്നും അല്ല. സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുക, ദ മെസ്സേജ് അബൌട്ട് റിപ്പൻറ്റൻസ് ആൻഡ് ദ കിങ്ഡം ഓഫ് ഗോഡ്. ഇതുപോലെ ഹി പ്രൊക്ലെയിംഡ് about Jesus as the real Christ. ഇദ്ദേഹത്തിന്റെ വായിൽ നിന്ന് ശൗല എന്ന് പറയുന്ന മനുഷ്യൻ പുതിയ മനുഷ്യനായി തീരുമ്പോൾ പ്രസംഗ വിഷയം മറ്റൊന്നുമല്ല, ക്രിസ്തു മാത്രമേ ഉള്ളൂ. അതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന എന്തുവരെ ക്രിസ്തുവിനെ അതുവരെ ശത്രുവായിട്ട് കണ്ട മനുഷ്യൻ ഈ ബാപ്റ്റിസം കഴിഞ്ഞപ്പോൾ ആദ്യമായിട്ട് ശക്തമായിട്ട് പറയുന്നു ക്രിസ്തുവിലൂടെ മാത്രമേ രക്ഷയുള്ളൂ, ക്രിസ്തുവാണ് ഏക രക്ഷകൻ. അപ്പൊ അത് അല്പം കൂടി വ്യക്തമാകുന്നത് 9-ാം അധ്യായം 23-25 വാക്യത്തിലാണ്. The former persecutor is now presented as a newborn human being. പുതിയതായി ജനിച്ച ഒരു മനുഷ്യനായിട്ട് ഈ ശൗല എന്ന് പറയുന്ന മനുഷ്യന് ഒരു പുതിയ രൂപം പ്രാപിക്കുക. അതുവരെ ആളുകളെ പീഡിപ്പിക്കുവാൻ അല്ലെങ്കിൽ കഷ്ടപ്പെടുത്തുവാൻ ഇഷ്ടപ്പെട്ട മനുഷ്യൻ അന്ന് മുതൽ ക്രിസ്തുവിന് വേണ്ടി കഷ്ടമേൽക്കുവാൻ സ്വയം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയായിട്ട് മാറി. അതോടൊപ്പം തന്നെ താഴോട്ട് വീണ്ടും വായിക്കുമ്പോൾ 23 വാക്യങ്ങളെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞു. ഈ മനുഷ്യൻ ദൈവകൃപ കൊണ്ട് ശക്തി പ്രാപിച്ച കാര്യമാണ്. 22 ശൗലോ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു, ഏഴ്ച തന്നെ ക്രിസ്തു എന്ന് തെളിയിച്ച ദമസ്കോസിൽ പാർക്കുന്ന യഹൂദന്മാരെ എല്ലാം മിണ്ടാറാണ്. അപ്പൊ തന്നോടൊപ്പം സംഘം ചേർന്നിരുന്ന മനുഷ്യരുടെ മുമ്പിൽ കൃത്യമായിട്ട് നമ്മൾ ചിലപ്പോ പറയത്തില്ല, ഇന്നലെ രാത്രിയിലുള്ള സ്വഭാവമല്ല ഇപ്പൊ, പെട്ടെന്നൊരു മാറ്റം. ആ മാറ്റത്തെ മിക്ക സമൂഹങ്ങളും ഉൾക്കൊള്ളാറില്ല. അതുപോലെ തന്നെ യഹൂദന്മാരും തലേ ദിവസം വരെ അവരോടൊപ്പം സംഘം ചേർന്ന് ക്രിസ്തുവിന് എതിരെ പ്രവർത്തിച്ച മനുഷ്യൻ ഒരു ചെറിയ സംഭവത്തിലൂടെ, അഥവാ അറിയുന്നില്ല എന്ത് സംഭവത്തിലൂടെയാണ്, ആ സംഭവത്തിന് ശേഷം നേരെ വിപരീത ദിശയിൽ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ അവരെന്ത് ചെയ്തു? യഹൂദന്മാർ ഗൂഢമായിട്ട് അവനെ കൊല്ലുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഷൗൽ അവരുടെ കൂട്ടുകെട്ട് അറിഞ്ഞു. അവനെ കൊല്ലുവാൻ അവൻ രാവും പകലും നഗരഗോപുരങ്ങളിൽ കാവൽ വെച്ചു. എന്നാൽ അവനോട് ഇഷ്ടം തോന്നിയ കുറെ മനുഷ്യർ, വളരെ ശ്രദ്ധമായിട്ട് കേൾക്കേണ്ട ഒരു കാര്യം, ഏറെ നാളുകളുടെ പരിശ്രമമോ ഏറെ നാളുകളുടെ കൂട്ടായ്മയോ സംവേദന കഴിവോ ഒന്നുമില്ല, പ്രസംഗ പരിചയം ഒന്നുമില്ല, കുറച്ചുരുക്ക നാൾ കൊണ്ട് ഉണ്ടാക്കിയ ശിഷ്യഗണം അവര് ഈ ശൗലിനോട് അല്ലെങ്കിൽ ഈ പുതിയ മനുഷ്യനോട് ഒരു കാര്യം ചെയ്തു. അവന്റെ ശിഷ്യന്മാർ രാത്രി അവനെ ഒരു കൊട്ടയിലാക്കി മതിൽ വഴിയായി പുറത്തേക്ക് ഇറക്കി വിട്ടു. താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് പ്രധാന വാതിൽ കൂടി പുറത്തു വരുന്നതിന് പകരം മതിൽ വഴി പുറത്തിറക്കി വിട്ടു. അങ്ങനെ അദ്ദേഹം അവിടുന്ന് രക്ഷപ്പെടുകയാണ്. ശൗൽ അവൻ എരുസലേമിൽ എത്തി. ഇനി അടുത്ത സംഭവത്തിലേക്ക് നമ്മൾ കയറാൻ പോവുകയാണ്. പിന്നെ ആദ്യം പറഞ്ഞത് ദമസ്കോസിലേക്കുള്ള യാത്രാ മധ്യ അദ്ദേഹം ക്രിസ്തുവിനോടുള്ള സംഭാഷണം മൂലം അനന്യാസിന്റെ പിൻബലത്താൽ പുതിയൊരു മനുഷ്യനായിട്ട് മാറി. ഈ മനുഷ്യനായതിന്റെ പേരിൽ ക്രിസ്തുവിന് വേണ്ടി കൂടുതൽ പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ പൗലോസിന് തന്നെ ശത്രുക്കൾ ഏറെയായി. അത് കഴിഞ്ഞ് 3 അദ്ദേഹം ജെറുസലേം എന്ന് പറയുന്ന ദൈവ നഗരത്തിലേക്ക് എത്തിച്ചേർന്നപ്പോൾ പുതിയ ജീവിത ക്രമങ്ങളും ജീവിത ശൈലികളും ഉണ്ടാകാൻ പോവുകയാണ്. അങ്ങനെ അദ്ദേഹം ജെറുസലേമിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാരോട് ചേരുവാൻ ആഗ്രഹിച്ചു. എന്നാൽ അവനൊരു ശിഷ്യൻ എന്ന് വിശ്വസിക്കാതെ എല്ലാവരും അവനെ പേടിച്ചു. മറ്റു 12 പേരോടൊപ്പം ഈ മനുഷ്യനും കൂട്ടിച്ചേർക്കപ്പെടാനായിട്ട് ചെന്നപ്പോൾ ശത്രു എന്ന വണ്ണം അവരോട് ചേരാതെ മാറി നിൽക്കുന്ന ഒരവസ്ഥ ശിഷ്യന്മാരുടെ പക്കൽ നിന്ന് ഒരു മനോഭാവം ഉണ്ടായി. എന്നാൽ ബർണബാസോ അവനെ കൂട്ടി അപ്പോസ്തലന്മാരുടെ അടുക്കൽ കൊണ്ടുചെന്നു. അവൻ വഴിയിൽ വെച്ച് കർത്താവിനെ കണ്ടതും കർത്താവ് അവനോട് സംസാരിച്ചതും ഡമസ്കോസിൽ അവൻ യേശുവിന്റെ നാമത്തിൽ പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചതുമെല്ലാം അവരോട് വിവരിച്ചു പറഞ്ഞു. ഒരു അനന്യാസിനെ പോലെ മറ്റൊരു മനുഷ്യനെ ഒരുക്കി, അനന്യാസിലൂടെ തലയെ കൈവച്ച് പ്രാർത്ഥിക്കാൻ ഒരു മനുഷ്യനെ ദൈവം ഒരുക്കിയെങ്കിൽ നടന്ന സംഭവങ്ങളെ വിശദീകരിക്കുവാൻ ദൈവം ഉപയോഗിച്ച മനുഷ്യന്റെ പേരാണ് ബർണബാസ്. അത് കഴിഞ്ഞു പിന്നെ അവൻ എരിശിലേമിൽ അവരുമായി പെരുമാറുകയും കർത്താവിന്റെ നാമത്തിൽ പ്രാഗൽഭ്യത്തോടെ പ്രസംഗിക്കുകയും ചെയ്തു പോകും. വീണ്ടും യവന ഭാഷക്കാരായ യഹൂദന്മാരോടും അവൻ സംഭാഷിച്ച് തർക്കിച്ചു. അവരോ അവനെ കൊല്ലുവാൻ വട്ടം കൂട്ടി. ഈ യവന ഭാഷയെ കുറിച്ച് 1-2 കാര്യങ്ങൾ അവിടെ ഓർമ്മപ്പെടുത്തുവാനുള്ളത്, ഹെലനിസ് എന്നൊരു വാക്കാണ് ഇംഗ്ലീഷ് ഭാഷയിൽ അതിന് കൊടുത്തിരിക്കുന്നത്. ദേ ആർ നോട്ട് ക്രിസ്ത്യൻസ് ബട്ട് ഗ്രീക്ക് സ്പീക്കിംഗ് ജൂസ് ഹു റിജക്റ്റഡ് ക്രൈസ്റ്റ്. ഗ്രീക്ക് ഭാഷ സംസാരിക്കുന്ന യഹൂദ മതത്തിൽപ്പെട്ട ക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞ മനുഷ്യരുടെ ഇടയിലേക്കാണ് ജെറുസലേം പട്ടണത്തിൽ ചെന്ന ശൗൽ എന്ന് പറയുന്ന മനുഷ്യൻ അനുഗ്രഹീതമായ ശക്തമായ പ്രഭാഷണം നടത്തുന്നത്. അതോടൊപ്പം തന്നെ 31 വാക്യത്തിലേക്ക് നോക്കിയാൽ ദ ന്യൂ ഡെഫിനിഷൻ ഓഫ് ക്രിസ്ത്യൻ ചർച്ച്, ക്രൈസ്തവ സഭയ്ക്ക് ഒരു പുതിയ നിർവചനം, ഒരു പുതിയ ശക്തി, ഒരു ഊർജം ലഭിക്കുന്ന അവസരം ഉണ്ടായത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഇറ്റ് ഈസ് നോട്ട് ടു വിസിബിൾ ബട്ട് കൺസിസ്റ്റ് ഓഫ് വിസിബിൾ ലോക്കൽ കമ്മ്യൂണിറ്റീസ് യുണൈറ്റഡ് ഇൻ ഫെയ്ത്ത്, ഡോക്ട്രിൻ, വർഷിപ്പ് ആൻഡ് അതോറിറ്റി. അങ്ങനെ പറയാൻ കാരണം, ഒരു മനുഷ്യൻ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ക്രിസ്തുവിന് വേണ്ടി വാദിച്ചു. ആ വാദം മൂലം അദ്ദേഹത്തെ തള്ളിക്കളഞ്ഞെങ്കിലും അദ്ദേഹത്തിന് ദൈവം കൊടുത്ത കൃപയുടെ മുഖാന്തരം വിശുദ്ധ മാമോദീസിലൂടെയാണെങ്കിൽ ദൈവം അനുഗ്രഹീതമായ ശക്തി പ്രസംഗ മേഖലയിൽ തുടക്കം മുതലേ അദ്ദേഹത്തിന് കൊടുത്തതുകൊണ്ടാണ് ക്രൈസ്തവ സഭയ്ക്ക് ആവശ്യമായ സകല ദൈവശാസ്ത്ര കാര്യങ്ങളും സംസാരിക്കത്തക്കവണ്ണം ശൗൽ അതിന്റെ പ്രഥമ സമയത്ത് തന്നെ മാറ്റപ്പെട്ടു എന്നുള്ളതും ഇതിൽ നിന്ന് വ്യക്തമായി നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. 32-ാം വാക്യത്തിൽ മറ്റൊരു ഒരു സംഭവത്തിലേക്ക് 31-ാം വാക്യം, അങ്ങനെ യഹൂദിയ, ഗലീല, ശമരിയ എന്നീ ദേശങ്ങളിലൊക്കെയും സഭയ്ക്ക് സമാധാനം ഉണ്ടായി. അപ്പോൾ എവിടൊക്കെയാണ് ആദ്യം ക്രൈസ്തവ സഭ വ്യാപിച്ചതെന്ന് അപ്പോസ്തോല പ്രവൃത്തികളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ചിന്തിച്ചാൽ 3 സ്ഥലങ്ങൾ നമ്മൾ കിട്ടി: യഹൂദിയ, ഗലീല, ശമരിയ. അതിൽ ആദ്യം ഉണ്ടായത് ശമരിയെ തന്നെയാണ്. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചതുമാണ്. സമാധാനമുണ്ടായി. അത് ആത്മീക വർധന പ്രാപിച്ചും കർത്താവിനോടുള്ള ഭക്തിയിലും പരിശുദ്ധാത്മാവിന്റെ പ്രബോധനത്തിലും അത് പെരുകിക്കൊണ്ടും ഇരുന്നു. വീണ്ടും 32-ാം വാക്യത്തിൽ, മുൻപ് സഭയുടെ ശുശ്രൂഷ കൃത്യമായിട്ട് നടക്കുകയും ഒരു പ്രസംഗത്തിലൂടെ ആയിരക്കണക്കിന് മനുഷ്യരെ ക്രൈസ്തവ സഭയിലേക്ക് ചേർത്ത ശിഷ്യന്മാരിൽ ഏറ്റവും പ്രായം ചെന്ന മനുഷ്യന്റെ രംഗപ്രവേശനം വീണ്ടും നടക്കുകയാണ്. 32-ാം വാക്യം, പത്രോസ് എല്ലായിടവും സഞ്ചരിക്കുകയും ലുസ്തയിൽ പാർക്കുന്ന വിശുദ്ധന്മാരുടെ അടുക്കലും ചെന്നു അവിടെ പക്ഷപാതം പിടിച്ച് സമ്മർദ്ദിതമായി കിടപ്പിലായിരുന്ന ഐനയോസ് എന്ന പേരുള്ള ഒരു മനുഷ്യനെ കണ്ടു. പത്രോസ് അവനോട്, ഐനയോസേ, യേശുക്രിസ്തു നിന്നെ സൗഖ്യമാക്കുന്നു, എഴുന്നേറ്റ് താനായി തന്നെ കിടക്ക വിരിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു ഉടൻ അവൻ എഴുന്നേറ്റു. ലുദ്ദയിലും ശാരോനിലും പാർക്കുന്നവർ എല്ലാവരും അവനെ കണ്ട് കർത്താവിലേക്ക് തിരിഞ്ഞു. ഇത് പത്രോസിന്റെ കരങ്ങളാൽ നടത്തപ്പെട്ട ഒരു രോഗസൗഖ്യമാണ്. പക്ഷപാതക്കാരനെ സൗഖ്യമാക്കുന്ന സംഭവം വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 2:1-12 വായിച്ചാൽ കാണും. അതിനോട് താരതമ്യപ്പെടുത്താൻ പറ്റുന്ന ഒരു സന്ദർഭം പത്രോസിന്റെ ജീവിതത്തിലും ഉണ്ടായി. അവിടെ സൗഖ്യമാക്കുന്നത് നസറായനായ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകുക. ഈ വാക്കിലൂടെ ഒരു വ്യക്തിക്ക് സൗഖ്യം കൊടുത്തു. വീണ്ടും 36-ാം വാക്യത്തിൽ, യോപ്പയിൽ പേടമാൻ എന്നർത്ഥമുള്ള സബീത എന്ന പേരുള്ള ഒരു ശിഷ്യ ഉണ്ടായിരുന്നു. അവൾ വളരെ സൽപ്രവൃത്തികളും ധർമ്മങ്ങളും ചെയ്തു പോന്നവളായിരുന്നു. ആ കാലത്ത് അവൾ ദീനം പിടിച്ചു മരിച്ചു. അവർ അവളെ കുളിപ്പിച്ചൊരു മാളിക മുറിയിൽ കിടത്തി. ലുദ്ദ യോപ്പയ്ക്ക് സമീപമാകിയാൽ പത്രോസ് അവിടെ ഉണ്ടെന്ന് ശിഷ്യന്മാർ കണ്ടു കേട്ടു. ഈ താമസിയാതെ ഞങ്ങളുടെ അടുക്കിലേക്ക് വരണം എന്ന് അപേക്ഷിക്കുവാൻ രണ്ടാളുകളെ അവന്റെ അടുക്കലയച്ചു. പത്രോസ് എഴുന്നേറ്റ് അവരോടുകൂടി ചെന്നു. എത്തിയപ്പോൾ അവർ അവനെ മാളിക മുറിയിൽ കൊണ്ടുപോയി. അവിടെ വിധവമാരെല്ലാവരും കരഞ്ഞുകൊണ്ട് സബീത തങ്ങളോടുകൂടെ ഉള്ളപ്പോൾ ഉണ്ടാക്കിയ കുപ്പായങ്ങളും ഉടുപ്പുകളും കാണിച്ചുകൊണ്ട് അവന്റെ ചുറ്റും നിന്നു. എല്ലാവരെയും പത്രോസ് പുറത്തേക്ക് ഇറക്കിയിട്ട് മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. ശവത്തിന്റെ നേരെ തിരിഞ്ഞ് സബീതയെ എഴുന്നേൽക്കുക എന്ന് പറഞ്ഞു. അവൾ കണ്ണു തുറന്നു പത്രോസിനെ കണ്ട് എഴുന്നേറ്റിരുന്നു. കൈ കൊടുത്ത് അവളെ എഴുന്നേൽപ്പിച്ചു. വിശുദ്ധന്മാരെയും വിധവമാരെയും വിളിച്ച് അവളെ ജീവനുള്ളവളായി അവരുടെ മുമ്പിൽ നിർത്തി. ഇത് യോപ്പയിൽ എങ്ങും പ്രസിദ്ധമായി. പലരും കർത്താവിൽ വിശ്വസിച്ചു. പിന്നെ അവൻ തോൽക്കൊല്ലനായ ശീമോൻ എന്ന ഒരുത്തിനോടുകൂടി വളരെ നാൾ യോപ്പയിൽ പാർക്കുകയും ചെയ്തു. അപ്പൊ ഈ അധ്യായത്തിന്റെ അവസാന ഭാഗം, പ്രത്യേകിച്ച് ആദ്യത്തെ 3 സംഭവങ്ങൾ ശൗലിനെ കുറിച്ചായിരുന്നുവെങ്കിൽ, ഇതിന്റെ ഏറ്റവും അവസാന സംഭവം പത്രോസിന്റെ കരങ്ങളാൽ നടത്തപ്പെടുന്ന 2 സൗഖ്യദാന ശുശ്രൂഷയാണ്. ആദ്യത്തെ 3 സംഭവം ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുന്നു. ശൗൽ എന്ന് പറയുന്ന മനുഷ്യനെ ക്രിസ്തു സ്പർശിച്ച വിധം എങ്ങനെയായിരുന്നു, അതിന് പറയുന്ന പേര് ഡമാസ്കസ് എക്സ്പീരിയൻസ്. അതിനാരെ ദൈവം വിളിച്ചുപയോഗിച്ചു, ആ മനുഷ്യന്റെ പേരാണ് അനന്യ. അതിനുശേഷം ശക്തമായി പ്രസംഗിക്കുവാൻ തക്കവണ്ണം പ്രേരക ഘടകമായിട്ട് മാറിയത് അദ്ദേഹത്തിന് ലഭിക്കപ്പെട്ട ജ്ഞാനമാണ്. ആ ജ്ഞാനത്തിലൂടെ പരിശുദ്ധാത്മാവിന്റെ കൃപ പ്രാപിച്ച് പ്രസംഗിക്കുവാൻ തുടങ്ങിയപ്പോൾ പ്രസംഗ വിഷയം ക്രിസ്തുവാണ് ഏക രക്ഷകൻ. ആ ക്രിസ്തുവിനെ കുറിച്ച് കൂടുതൽ പഠിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ ശത്രുക്കളുടെ മുമ്പിലേക്ക് അദ്ദേഹം വീഴപ്പെടുകയാണ്. അപ്രകാരം അദ്ദേഹത്തെ അവിടുന്ന് രക്ഷപ്പെടുത്തി. ആ യവന ഭാഷക്കാരോട് പോലും എതിർത്ത് നിന്ന് സംസാരിക്കാൻ തക്കവണ്ണം ദൈവം തമ്പുരാൻ ശൗലിന് അനുഗ്രഹം കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ഒടുവിൽ യെരുശലേമിലേക്ക് ശൗല് എത്തുന്ന രംഗം വരെ കഴിയുമ്പോൾ, അത് കഴിഞ്ഞാൽ പത്രോസിന്റെ ജീവിതത്തിൽ നിന്ന് ഉണ്ടായ 2 സൗഖ്യദാന ശുശ്രൂഷയും നമുക്ക് ഇതിനോട് ചേർത്ത് പഠിക്കുവാനായിട്ടിടയായി. ഈ വേദഭാഗം ഒരു പ്രാവശ്യം കൂടി നമ്മൾ വായിക്കുമ്പോൾ ഇതൊരു കഥാരൂപത്തിൽ അല്ലെങ്കിൽ സംഭവ രൂപത്തിൽ തന്നെ നമ്മുടെ ഹൃദയത്തിലേക്ക് ഇത് തെളിഞ്ഞു വരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇനി 10-ാം അധ്യായത്തിലേക്ക് കടക്കുക. 9-ാം അധ്യായം നമ്മൾ ഏകദേശം ഒന്ന് പഠിക്കുവാൻ ശ്രമിച്ചു. 10-ാം അധ്യായത്തിൽ പ്രധാനമായിട്ട് ഉള്ള കാര്യങ്ങളെ നമ്മളൊന്ന് വിലയിരുത്തിയാൽ ഇവിടെയും 3 പ്രധാനപ്പെട്ട സംഭവങ്ങൾ അരങ്ങേറുന്നു. ഒന്ന്, ദ വിഷൻ ഓഫ് കൊർണേലിയസ്. ആൻഡ് ദ സെക്കൻഡ് വൺ, ദ വിഷൻ ഓഫ് സെയിന്റ് പീറ്റർ. ആൻഡ് ദ തേർഡ് വൺ, പീറ്റർ പ്രീച്ചസ് ടു ജെന്റൈൽസ്. ഇപ്പോൾ 1-ാമത്തെ വിഷയത്തിൽ ഒരു പുതിയ മനുഷ്യനെ നമുക്ക് പരിചയപ്പെടാനുണ്ട്, കൊർണേലിയോസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ. 2-ാമത്, പത്രോസ്ലിഹയ്ക്കുണ്ടായ ഒരു ദർശനം. 3, വിജാതിയരുടെ ഇടയിലേക്ക് പത്രോസ്ലിഹ പ്രസംഗം നടത്തുന്നു. ആ പ്രസംഗത്തിന്റെ ഒടുവിൽ കൂദാശകളെ കുറിച്ച് കൃത്യമായി പറയുന്ന ഒരു രംഗം കൂടി, അല്ലെങ്കിൽ ഏതൊക്കെ കൂദാശയിലൂടെയാണ് ഒരു മനുഷ്യൻ ക്രൈസ്തവ ജീവിതത്തിലേക്ക് രംഗപ്രവേശം ചെയ്യേണ്ടത്, ഈ വിഷയങ്ങളൊക്കെ കൂട്ടിച്ചേർത്ത് പറയുമ്പോൾ 1-ാമത്തെ സംഭവത്തിലേക്ക് നമുക്കൊന്ന് നോക്കാം. വിഷൻ ഓഫ് കൊർണേലിയോസ്, അതിന്റെ 1-ാം വാക്യം വായിച്ചാൽ ഇറ്റ് സ്റ്റാർട്സ് എ ന്യൂ ഈറ ഓഫ് ക്രിസ്ത്യൻ ചർച്ച്. നേരത്തെ തന്നെ പറഞ്ഞു, പൗലോസ്ലിഹയുടെ ജീവിതക്രമം കൊണ്ട് തന്നെ, അല്ലെങ്കിൽ ശൗലിന് പൗലോസ് ആകാൻ പറ്റിയ ജീവിതക്രമം കൊണ്ട് തന്നെ സഭയ്ക്ക് വിജാതിയരുടെ അടുത്തേക്ക് ഒന്ന് സംസാരിക്കാനുള്ള ഒരു അവസരം കിട്ടി, ജെന്റൈൽസ്. അതുകൊണ്ടാണ് പത്രോസ് പൗലോസ്ലിഹന്മാരുടെ ദേവാലയങ്ങൾ നിങ്ങൾ കണ്ടു കാണും. ചിലപ്പോഴൊക്കെ ചിലപ്പോൾ ചോദിക്കും എന്നോടും, ഇക്യുമെനിക്കൽ വേദി ചെന്നപ്പോൾ ഒരാൾ പരിചയപ്പെടുത്തിയത്, ഈ അച്ഛന് 2 പള്ളിയുണ്ട്, ബാക്കി എല്ലാ പള്ളി അച്ഛന്മാർക്കും 1 പള്ളിയോ. അവരുടെ വിചാരം, ഞാൻ 2 പള്ളിയുടെ വികാരിയാണെന്നായി. പത്രോസിനെയും പൗലോസിനെയും പലപ്പോഴും ചേർത്ത് വെക്കാനുള്ള കാരണം, നമ്മുടെ പരിമല പള്ളിയുടെയും പേര് നമ്മൾക്കെല്ലാം പറയുന്നത് പരിമല പള്ളി പോയി, പള്ളിയുടെ പേര് ചോദിച്ചാൽ അവര് 50% ആളുകൾക്ക് പള്ളിയുടെ പേര് അറിയത്തില്ല. സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് എന്ന പരിമല പള്ളിയുടെ പേര്. ഒത്തിരിയും പള്ളികളുണ്ട്. കാരണം അപ്പോസ്തോല പദവി ക്രിസ്തുവിന്റെ കാര്യങ്ങൾ കൊണ്ട് ലഭിക്കപ്പെട്ട ഒരാളും ക്രിസ്തുവിന്റെ ദർശനം മൂലം അപ്പോസ്തോല പദവിയിലേക്ക് വിളിച്ചു ചേർക്കപ്പെട്ട ഒരാളും, രണ്ടുപേരുടെയും ദൗത്യം. ഒന്ന്, യഹൂദ പാരമ്പര്യത്തിൽ നിന്ന് ക്രൈസ്തവരിലേക്ക് ആളുകളെ കൊണ്ടുവരുവാൻ ഒരു വ്യക്തിയെ ഉപയോഗിക്കുമ്പോൾ വിജാതിയരുടെ അടുക്കിലേക്ക് യാതൊരു മടിയും കൂടാതെ കൃത്യമായിട്ട് ഉപയോഗിക്കപ്പെടുവാൻ ദൈവം മുഖാന്തരമാക്കിയ ഒരാളാണ്. ഒരു പ്രസംഗത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ ആ പ്രസംഗകനെ കോട്ട് ചെയ്യുകയാണ്, എന്നെ കോട്ട് ചെയ്യരുത്. ഒരു മദ്യപാനി മദ്യം ഉപേക്ഷിച്ചാൽ, അദ്ദേഹത്തിന് ബോധം കൃത്യമായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ, ആ ആളിനെ ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഫീൽഡ് ഏതാണെന്ന് ചോദിച്ചാൽ മദ്യപാനികളുടെ ഇടയിൽ അവരെ ഉപദേശിക്കാൻ. എനിക്ക് പരിചയമുള്ള ധാരാളം പേരുണ്ട്. അതുപോലെ തന്നെയാ ക്രിസ്തുവിനെ ഏറ്റവും കൂടുതൽ എതിർത്ത മനുഷ്യനെ ക്രിസ്തു തന്നെ മാറ്റിയെടുത്തപ്പോൾ, ആ മനുഷ്യൻ മൂലം ക്രിസ്തുവിന് വേണ്ടി ലോകത്തെ വിജാതിയരുടെ ഇടയിൽ പ്രവർത്തിക്കാൻ ഉപയോഗിച്ചു. ഇതുകൊണ്ടാണ് ഈ 2 വിശുദ്ധന്മാരെ ചേർത്ത് നിർത്തി ഉള്ള ദേവാലയങ്ങൾ ഉണ്ടാക്കപ്പെട്ടതെന്ന് പൂർവ്വപിതാക്കന്മാർ മഹാപുരോഹിതന്മാരൊക്കെ ആ സംശയങ്ങൾ ചോദിച്ച കൂട്ടത്തിൽ പറഞ്ഞത് ഈ സമയത്ത് ഓർക്കുന്നത് ഞാനൊന്ന് ഒന്ന് ഉദ്ധരിച്ചു എന്ന് മാത്രം. 10-ാം അധ്യായം വായനയിലേക്ക് നമുക്ക് എടുത്താൽ, കൈസര്യയിൽ ഇത്താലിക്ക എന്ന പട്ടാളത്തിൽ കൊർണേലിയോസ് എന്ന പേരുള്ള സദാധിപൻ ഉണ്ടായിരുന്നു. There was a certain man in Caesarea called Cornelius, a centurion of the band called the Italian band. അവിടുത്തെ സംഘാധിപൻ അല്ലെങ്കിൽ സദാധിപൻ എന്ന വാക്കൊക്കെ നമ്മൾ മറ്റു ക്ലാസ്സുകളിലും മറ്റു പുസ്തകങ്ങളിലും പഠിച്ചിട്ടുള്ളത് കൊണ്ട് അതിനെ കുറിച്ച് കൂടുതൽ വിശദീകരിക്കാനായിട്ട് നിൽക്കുന്നില്ല. ശതം എന്ന വാക്കിനെ കുറിച്ച് നമുക്കറിയാം, 10 പേരടങ്ങുന്ന സംഘങ്ങളുടെ നേതാവ്. അങ്ങനെയുള്ളൊരു മനുഷ്യനെ അവിടെ പരിചയപ്പെടുത്തുമ്പോൾ അവൻ ഭക്തനും തന്റെ സകല ഗൃഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനുമായി ജനത്തിന് വളരെ ധർമ്മം കൊടുത്തു എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചു പോകുന്നു. ഈ മനുഷ്യന്റെ പ്രത്യേകത 2 വാക്യങ്ങളിലാണ് പറഞ്ഞു. 1-ാം വാക്യത്തിൽ പറയുന്ന പ്രത്യേകതയ്ക്ക് നേരെ വ്യത്യസ്തമായ പ്രത്യേകതയാണ് 2-ാം വാക്യത്തിൽ. സാധാരണ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഭക്തരായ മനുഷ്യന്മാരായിട്ട് പലപ്പോഴും നമ്മൾ കാണാറില്ല, അവരെ ഒട്ട് അംഗീകരിക്കാറുമില്ല. ഈ മനുഷ്യനും 10 പേർ കടങ്ങുന്ന ഒരു തലവനായിട്ട് പ്രവർത്തിക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു രാജ്യഭരണത്തിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പൊളിറ്റിക്കൽ കാര്യത്തോട് ബന്ധപ്പെട്ട മനുഷ്യനാണെങ്കിൽ, അതിനേക്കാളേറെ വിധേയത്വം ഈ കൊർണേലിയസിന് ആരോടായിരുന്നു എന്ന് കൃത്യമായിട്ട് പറയുകയാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ലോകപരമായ വിഷയങ്ങൾ നമുക്കൊരു ജോലിയായി ലഭിച്ചാൽ ദൈവത്തിൽ നിന്ന് മാറി നടക്കുന്ന വ്യക്തികൾക്ക് ഈ കൊർണേലിയസ് എന്ന് പറയുന്ന മനുഷ്യനൊരു എക്സാമ്പിളാണ്. മാറി നടക്കുന്ന വ്യക്തികൾക്ക്
ഒരു ഒരു എക്സാമ്പിൾ അല്ല, അതിന് നേരെ ഓപ്പോസിറ്റ് നിൽക്കുന്ന എക്സാമ്പിൾ. കൊർനേലിയസ് എന്ന് പറയുന്ന മനുഷ്യനും ലോകത്തിൽ അറിയപ്പെടുന്ന ഒരു ജോലിക്കാരൻ, പക്ഷേ ലോകത്തെക്കാൾ കൂടുതൽ ദൈവത്തെ സ്നേഹിച്ചു ഭക്തനും തന്റെ സകല ഗൃഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനുമായി ജനത്തിന് വളരെ ധർമ്മം കൊടുത്തും എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചു പോകുന്നു. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു ഫുൾ ടൈം നോമ്പ് നോക്കുന്ന മനുഷ്യൻ. ഈ നോമ്പ് നോക്കുമ്പോൾ എന്തൊക്കെ ചെയ്യണമെന്നെല്ലാം ഈ ഒരു ഒറ്റ വാചകത്തിലൂടെ പറയുന്നുണ്ട്. ഭക്തനായിരിക്കണം, സ്വന്തം ഗൃഹത്തോടുകൂടി ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുന്നവൻ. അല്ലാതെ ഒരാളൊരു സഭയിലും വീട്ടിലെ ഭാര്യ മറ്റൊരു സഭയിലും പിള്ളേർ വേറൊരു സഭയിലും അല്ല, സംഘമായിട്ട് കുടുംബമായി ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുകയും ധർമ്മം കൊടുത്ത് ആൻസ്ഗിവിംഗ് അല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കാൻ തക്കവണ്ണം വളരെ താല്പര്യം കാണിച്ചു. ഇതെല്ലാം കൂടെ ചേരുന്ന കാലഘട്ടത്തിന് പറയുന്നതിനാണ് നോമ്പ്. അപ്പൊ യഥാർത്ഥത്തിൽ ഒരു നോമ്പിന്റെ പുത്രൻ ആരാ? ഈ കൊർനേലിയസ് എന്ന് പറയുന്ന മനുഷ്യൻ. അവൻ പകൽ ഏകദേശം 9:00 ഒരു ദർശനത്തിലൂടെ ദൈവപുത്രൻ തന്റെ അടുക്കൽ അടുത്തു വരുന്നത് സ്പഷ്ടമായി കണ്ടു. കൊർനേലിയസെ എന്ന് തന്നോട് പറയുന്നത് കേട്ടു. ആ കാലഘട്ടത്തിലൊക്കെ ദൈവശബ്ദം കേൾക്കാനൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു മാർഗമാണ് ദർശനം അല്ലെങ്കിൽ സ്വപ്നം. ഇന്ന് നമ്മള് ഈ ദർശനം കാണുന്നവരുടെ ആരെങ്കിലും ദർശനം കണ്ടെന്ന് പറഞ്ഞാൽ തന്നെ അവരെ നമ്മൾ പുച്ഛിക്കും. ദർശനം കാണാൻ നമുക്കൊക്കെ പറ്റും എന്ന എന്റെ വിചാരം. പക്ഷെ ദൈവത്തെ ഹൃദയത്തിൽ എപ്പോഴും മനനം ചെയ്യുന്നവന് ദൈവത്തെ ദർശനം കാണുവാനും ദൈവത്തോട് സംസാരിക്കുവാനും നിശ്ചയമായും പറ്റും. അല്ലെങ്കിൽ പ്രദർശനത്തിൽ പറഞ്ഞതൊക്കെ തെറ്റായിരിക്കണം. അപ്പൊ തെറ്റാകില്ല എന്ന് നമുക്കറിയാവുന്നത് കൊണ്ട് അത് അന്ന് നടന്നുവെങ്കിൽ ഈ കാലഘട്ടത്തിലും ഇത് നടത്തപ്പെടും. നമ്മൾ അതിനു വേണ്ടി ഒരുങ്ങുക എന്ന് മാത്രം. അവനെ ഉറ്റുനോക്കി ഭയപരവശനായി എന്താകുന്നു കർത്താവ് എന്ന് ചോദിച്ചു. അവൻ അവനോട് നിന്റെ പ്രാർത്ഥനയും ധർമ്മവും ദൈവത്തിന്റെ മുമ്പിൽ എത്തിയിരിക്കുന്നു. അപ്പൊ നമ്മുടെ പ്രാർത്ഥനയും ധർമ്മവും എവിടെ എത്തണം? ഈ ലോകത്തെ കാണിക്കുവാനുള്ളതല്ല, ദൈവത്തിന്റെ മുമ്പിൽ എത്തുവാനുള്ളതാണ് എന്നൊരു ധ്വനി ആ വാക്യത്തിലുണ്ട്. ഇപ്പോൾ യോപ്പയിലേക്ക് ആളയച്ച് പത്രോസ് എന്ന മറുപേരുള്ള ശീമോനെ വരുത്തുക. അവൻ തോൽക്കൊല്ലനായ ശീമോൻ എന്നൊരുവനോടുകൂടി പാർക്കുന്നു. അവന്റെ വീട് കടൽപ്പുറത്ത് ആകുന്നു എന്ന് പറഞ്ഞു. അവനോട് സംസാരിച്ച് ദൂതൻ പോയ ശേഷം അവൻ തന്റെ വേലക്കാരിൽ രണ്ടുപേരെയും തന്റെ അടുക്കിൽ അകമ്പടി നിൽക്കുന്നവരിൽ ദൈവഭക്തനായ ഒരു പടയാളിയെയും വിളിച്ചു. സകലവും വിവരിച്ചു പറഞ്ഞ് യോപ്പയിലേക്ക് അയച്ചു. ഇത് ഒരു ദർശനത്തിന്റെ ഭാഗമാണ്. പിറ്റേന്നാൾ അവർ യാത്ര ചെയ്ത് പട്ടണത്തോട് സമീപിക്കുമ്പോൾ പത്രോസ് 6:00 പ്രാർത്ഥിക്കുവാൻ വെൺമാടത്തിൽ കയറി രണ്ട് യാമങ്ങളെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ കൊർനേലിയോസിന് ദർശനം ഉണ്ടായ സമയവും പത്രോസ് പ്രാർത്ഥിച്ച സമയവും ഇവിടെ അവതരിപ്പിക്കുന്നത് യാമങ്ങളുടെ കൂട്ടത്തിലാണ്. 7 യാമങ്ങൾ ഉണ്ടെന്ന് നമുക്കറിയാം. യാമം ആരംഭിക്കുന്നത് ഒരു ദിവസത്തിന്റെ സന്ധ്യയ്ക്കാണ്. ഇപ്പോൾ 6 കഴിഞ്ഞാൽ നമ്മൾ സന്ധ്യയാകും. 9 കഴിയുമ്പോൾ അടുത്ത യാമത്തിലേക്ക് പ്രവേശിക്കും. അർദ്ധരാത്രിയിൽ 3 യാമത്തിലേക്ക് കയറും. രാവിലെ 6 4 യാമം. വീണ്ടും 9 രാവിലെ 5 യാമം. 6 യാമം ഉച്ചയ്ക്ക് 12:00. 7 യാമപ്രാർത്ഥനകളാണ് യഥാർത്ഥത്തിൽ ദുഃഖ വെള്ളിയാഴ്ച നമ്മൾ ആരാധനാലയത്തിൽ നടത്തുന്നത്. ആ യാമപ്രാർത്ഥനകൾ കൃത്യമായി ആരാധനയുടെ സമയം അനുസരിച്ച് നടത്തിയാൽ, എത്ര സമയത്ത് 7 ദുഃഖവെള്ളിയാഴ്ച തീരുന്നതെന്ന് ചോദിച്ചാൽ, നമ്മളൊക്കെ ദുഃഖവെള്ളിയാഴ്ച ഇറങ്ങിയാൽ ഉടനെ ആദ്യം ചോദിക്കുന്നത് ആ പള്ളിയിൽ എപ്പോ തീർന്നു? അവിടെ 1 തീർന്നു. ഞങ്ങൾ കഞ്ഞി കുടിച്ച് വീട്ടിൽ വന്ന് ഉറങ്ങുകയും ചെയ്തു. അയ്യോ, ഞങ്ങളുടെ ഒരു അച്ഛൻ 7 തീർത്തു എന്ന് പറഞ്ഞ് ഒരു പരിതാപ വിഷയം അവതരിപ്പിക്കുമ്പോ ഉച്ചയ്ക്ക് 12 വേണം 6 നടത്താൻ. അതിനിടയ്ക്കൊക്കെ ധ്യാനങ്ങളും പ്രസംഗങ്ങളും ഒക്കെ നടക്കണം. അത് കഴിഞ്ഞ് 9 നമസ്കാരം നടത്തേണ്ടത് സമയം കൃത്യം ഉച്ചയ്ക്ക് 3. അതും കൂടെ നടത്തിയിട്ടാണ് ശ്രീപാ നമസ്കാരം. അപ്പൊ അത് കഴിയുമ്പോ എത്ര ആവും? 4. അപ്പൊ കവറടക്കം എപ്പോ നടക്കണമെന്ന് ചോദിച്ചാൽ 5 ഏതെങ്കിലും പള്ളി കവറടക്കം നടക്കുന്നെങ്കിൽ, ഞാൻ ഈ കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടി പറയുന്നതല്ല, ഇനി അച്ഛന്മാരോട് അങ്ങനെ പോയി ചോദിച്ച് വെച്ചാൽ ഇവിടെ അങ്ങനെ മതി. അപ്പൊ ഒരു സംഘം കാണും 1 തന്നെ തീർക്കാൻ. അതിനെ കുറിച്ച് ചിന്തിക്കാനല്ല, യഥാർത്ഥത്തിൽ ഒരു 5 ശുശ്രൂഷ അവസാനിച്ച് പോകുന്നെങ്കിൽ അത് കഴിയുമ്പോൾ വീണ്ടും അടുത്ത യാമത്തിൽ നമ്മൾ എത്തുക. 6 സന്ധ്യാപ്രാർത്ഥന നടത്തുമ്പോൾ ചില മനുഷ്യരൊക്കെ ചോദിച്ചിട്ടുണ്ട്, ഇന്നും ഇനി സന്ധ്യാപ്രാർത്ഥന ഉണ്ടോ? അപ്പൊ ആ ആഴ്ചകളിൽ മുഴുവൻ നടക്കുന്നത് യാമ നമസ്കാരങ്ങൾ, അതിലൂടെ ദൈവത്തെ ധ്യാനിക്കുക. അതുപോലെ 9 നമസ്കാരം എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് 3 പ്രാർത്ഥിക്കുമ്പോഴാണ് ഈ കൊർനേലിയോസ് എന്ന് പറയുന്ന മനുഷ്യന് ദർശനം ഉണ്ടായതെങ്കിൽ, ആ മനുഷ്യനോട് സംസാരിക്കുവാൻ 2 മൂലം വിളിക്കുവാനായിട്ട് അയക്കപ്പെട്ടവർ ചെല്ലുമ്പോൾ പത്രോസ് എന്ന് പറയുന്ന മനുഷ്യൻ പ്രാർത്ഥിക്കുക. അദ്ദേഹം പ്രാർത്ഥിച്ചത് 6, അതായത് ഉച്ച നമസ്കാരം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളിനെ കാണാം. അവൻ വിശന്നിട്ട് ഭക്ഷിക്കുവാൻ ആഗ്രഹിച്ചു. അവൻ ഒരുക്കുമ്പോഴേക്ക് അവനൊരു ഒരു വിമർശനം വന്നു. ആകാശം തുറന്നിരിക്കുന്നതും വലിയൊരു തുപ്പട്ടി പോലെ നാല് കോണും കെട്ടിയിട്ട് ഭൂമിയിലേക്ക് ഇറക്കി വിട്ടൊരു പാത്രം വരുന്നതും അവൻ കണ്ടു. ഒരു ദർശനമാണ് വീണ്ടും. അതിൽ ഭൂമിയിലെ സകലവിധ നാൽക്കാലിയും ഇഴജാതിയും ആകാശത്തിൽ പറവിയും ഉണ്ടായിരുന്നു. പത്രോസെ, എഴുന്നേറ്റ് അറുത്തു തിന്നുക എന്നൊരു ശബ്ദമുണ്ടായി. അപ്പൊ ഈ സംഭവങ്ങളൊക്കെ നമ്മൾ പല പ്രാവശ്യം വായിച്ചിട്ടുള്ളതാണത്. ഇത് ഞാൻ പറഞ്ഞ ഈ അധ്യായത്തിലെ രണ്ടാം ഭാഗമാണ് പത്രോസിനുണ്ടാകുന്ന ദർശനം. പത്താം അധ്യായം 9 വാക്യം മുതൽ ഏകദേശം 29 വാക്യം വരെ ഈ ദർശനവുമായി ബന്ധപ്പെട്ട സംഭവങ്ങളെയാണ് വിലയിരുത്തുന്നത്. അതിന് പത്രോസ് മറുപടി പറഞ്ഞു, ഒരിക്കലും പാടില്ല കർത്താവേ, മലിനമോ അശുദ്ധമോ ആയതൊന്നും ഞാൻ ഒരു നാളും തിന്നിട്ടില്ലല്ലോ. ആ ശബ്ദം രണ്ടാം പ്രാവശ്യവും അവനോട് ദൈവം ശുദ്ധീകരിച്ചത് നീ മലിനമെന്ന് വിചാരിക്കുമെന്ന് പറഞ്ഞു. ഇങ്ങനെ 3 പ്രാവശ്യം ഉണ്ടായി. ഉടനെ പാത്രം ആകാശത്തിലേക്ക് തിരിച്ചെടുക്കുകയും ചെയ്തു. ഈ വിഷയങ്ങളെ കുറിച്ചൊക്കെ പല പ്രാവശ്യം പരിശുദ്ധനായ പൗലോസ് ലീഹ തന്റെ ലേഖനത്തിൽ കൃത്യമായിട്ട് വിശദീകരിക്കുന്നത്. റോമാ ലേഖനം 14 അധ്യായം 14 വാക്യം 14 അധ്യായത്തിന്റെ 14, 17, 20 വാക്യങ്ങൾ. ഒപ്പം 1 കൊരിന്ത്യ ലേഖനം 10 അധ്യായത്തിലും തീമോത്തിയോസിന് എഴുതിയ 1 ലേഖനം 4 അധ്യായത്തിലും ഒക്കെ ഈ വിഷയത്തിന്റെ ചില വിശദീകരണങ്ങൾ പൗലോസ് ലീഹ പിൽക്കാലത്ത് വിവരിക്കുന്നുണ്ട്. ഈ ദർശനം എന്തായിരിക്കുമെന്ന് പത്രോസ് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊർനേലിയോസ് അയച്ച രണ്ട് പുരുഷന്മാര് വീടിന്റെ പടിവാതിൽക്ക് വന്ന് നിൽക്കുന്നു. പത്രോസ് എന്ന മറുപേരുള്ള സീമോൻ ഇവിടെ പാർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. പത്രോസ് ദർശനത്തെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആത്മാവ് അവനോട്, 3 പുരുഷന്മാർ നിന്നെ അന്വേഷിച്ചു വന്നിട്ടുണ്ട്, നീ എഴുന്നേറ്റ് ഇറങ്ങിച്ചെല്ലണം. അവരെ ഞാൻ അയച്ചതാകൊണ്ട് ഒന്നും സംശയിക്കാതെ അവരോടൊപ്പം യാത്ര ചെയ്യുകയും വേണം. ഇതെല്ലാം ദൈവത്തിന്റെ ക്രമമായ ഇടപെടൽ ദർശനത്തിലൂടെ സംഭവിക്കുന്നു. പത്രോസ് ആ പുരുഷന്മാരുടെ അടുക്കൽ ഇറങ്ങിച്ചെന്നു, നിങ്ങൾ അന്വേഷിക്കുന്നവൻ ഞാൻ തന്നെ, നിങ്ങൾ വന്ന സംഗതി എന്തെന്ന് ചോദിച്ചു. അതിനവൻ, നീതിമാനും ദൈവഭക്തനും യഹൂദന്മാരുടെ സകല ജാതിയാലും നല്ല സാക്ഷ്യം കൊണ്ടവനുമായ കൊർനേലിയോസ് എന്ന സദാധിപന് നിന്നെ വീട്ടിൽ വരുത്തി നിന്റെ പ്രസംഗം കേൾക്കണമെന്ന് വിശുദ്ധ ദൂതനാൽ അരുളപ്പാടുണ്ടായിരിക്കുന്നു. അവൻ അവരെ അകത്ത് വിളിച്ച് പ്രാർത്ഥിച്ചു. പിറ്റേന്നാൾ എഴുന്നേറ്റ് അവരോടുകൂടി പുറപ്പെട്ടു. യോപ്പയിലെ സഹോദരന്മാരും ചിലരൊക്കെ അവരുടെ കൂടെ പോയി. അപ്പം ഈ അധ്യായം തുടങ്ങിയത് ഒരു ഗവൺമെന്റ് അല്ലെങ്കിൽ ഒരു സദാധിപനായ മനുഷ്യൻ ഗവൺമെന്റ് ഉദ്യോഗത്തോടൊപ്പം ഭക്തനായി കുടുംബമായ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ധർമ്മം കൊടുത്ത് ജീവിച്ചൊരു മനുഷ്യനായതുകൊണ്ട് ആ മനുഷ്യനോട് ദൈവം തമ്പുരാനുടെ ദർശനത്തിലൂടെ 9 നേരം ചില കാര്യങ്ങൾ ആവശ്യപ്പെട്ടു. അതനുസരിച്ച് പത്രോസ് ലീഹായെ ഒരു വലിയ വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി രണ്ട് വ്യക്തികളാൽ ക്ഷണിക്കുന്ന ഒരു സംഭവമാണ് നമ്മൾ ഈ വാക്യങ്ങളിലൊക്കെ കേട്ടത്. ഇനി ഇതിന്റെ 3 ഭാഗത്തിലേക്ക് വരുമ്പോൾ വിജാതിയുടെ അടുക്കലേക്ക് വിളിച്ചുകൊണ്ട് പോവുകയാണ്. ഈ മനുഷ്യനെ ദൈവ ദർശന പ്രകാരമാണ് വിളിപ്പിച്ചത്. ദൈവ ദർശന പ്രകാരമാണ് എന്ന് പറയുന്ന മനുഷ്യൻ കൊർനേലിയോസിന്റെ ഭവനത്തിലേക്ക് പോകുന്നത്. അവിടെ ചെന്നു. ആ ചെന്ന വിഷയം 30 വാക്യം മുതല. അതിന് അതുകൊണ്ടാകുന്നു, അതിനു മുമ്പ് ഒരു വാക്യം കൂടെ വായിക്കുമ്പോഴേ അത് കുറച്ചും കൂടി വ്യക്തമാകും. പിറ്റേന്നാൾ കൈസര്യയിലെത്തി. 24 വാക്യം. അവിടെ കൊർനേലിയോസ് ചാർച്ചക്കാരെയും അടുത്ത സ്നേഹിതന്മാരെയും കൂട്ടി വരുത്തി. യഥാർത്ഥത്തിൽ ഒരു കോട്ടേജ് പ്രയർ നടക്കാൻ പോവുകയാണ്. ഒരു മനുഷ്യനെ, പ്രസംഗ കൃപയുള്ള ഒരു മനുഷ്യനെ വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോൾ ചാർച്ചക്കാരും ബന്ധുജനങ്ങളും ആ സമൂഹവും ഒക്കെ ഒത്തുചേർന്ന് അവിടെ ഇരിക്കുമ്പോൾ, അവരെ കാത്തിരിക്കുമ്പോൾ പത്രോസ് അകത്ത് കയറിയപ്പോൾ കൊർനേലിയോസ് എതിരേറ്റ് അവന്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചു. പത്രോസോ, ഞാനും ഒരു മനുഷ്യൻ എത്രയെന്ന് പറഞ്ഞ് അവൻ എഴുന്നേൽപ്പിച്ചു. അവനോട് സംഭാഷിച്ചുകൊണ്ട് അകത്ത് ചെന്നു. അനേകർ വന്നു കൂടിയിരിക്കുന്നത് കണ്ട് അവനോട്, അന്യജാതിക്കാരന്റെ അടുക്കൽ ചെല്ലുന്നതും അവനുമായി പെരുമാറ്റം ചെയ്യുന്നതും യഹൂദന നിഷിദ്ധം എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. എങ്കിലും ഒരു മനുഷ്യനെയും മലിനനോ മലിനനോ അശുദ്ധനോ എന്ന് പറയരുതെന്ന് ദൈവം എനിക്ക് കാണിച്ചു തന്നിരിക്കുന്നു. മുമ്പ് തൊട്ട് വായിച്ചൊരു സംഭവം ഉണ്ടായിരുന്നു, ദ വിഷൻ ബൈ സെയിന്റ് പീറ്റർ. അതിനകത്ത് ഭൂമിയിലെ സകല ഇഴജാതികളെയും താഴേക്ക് ഇറക്കി ഒരു വലിയ കൊട്ടയ്ക്കകത്ത് പത്രോസിന്റെ മുമ്പിലേക്ക് കൊണ്ടുവന്നപ്പോൾ
പത്രോസിനോട് ആവശ്യപ്പെട്ടതും അതിനെ നിശബ്ദമായ മറുപടി പറഞ്ഞതും കുറച്ചു കഴിഞ്ഞ് ഈ കൊട്ട ആകാശത്തിലേക്ക് എടുത്തു കേട്ടതുമായ ഒരു സംഭവത്തെക്കുറിച്ച് രാമപ്രാർത്ഥനയുടെ ശേഷം അദ്ദേഹം പല പ്രാവശ്യം ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന് കൃത്യമായ മറുപടി എന്നോണമാണ് കൊർനേലിയോസിന്റെ ഭവനം. കാരണം ക്രൈസ്തവ വിശ്വാസത്തിൽ ഉറയ്ക്കുകയോ വേര് വെക്കുകയോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ദാർശനിക സ്വഭാവം ഒന്നും പരിചയപ്പെടാത്ത ഒരു സമൂഹം കൊർനേലിയോസിന്റെ വീട്ടിൽ ഇരിക്കുമ്പോൾ ആ ദൈവം പറഞ്ഞ ആ സമൂഹത്തിന്റെ മുമ്പിൽ പ്രസംഗ അല്ലെങ്കിൽ പ്രഭാഷണ കലയിലൂടെ ദൈവവചനം സംസാരിക്കണമെന്നുള്ള ഒരു ആന്തരിക അർത്ഥം ഒരു ദർശനത്തിലൂടെ പത്രോസിനെ മുന്നമേ ദൈവം പഠിപ്പിച്ചു എന്നുള്ളതാണ് ഈ വേദഭാഗത്തിന്റെ പ്രധാനപ്പെട്ടതായ പൊരുൾ. അങ്ങനെ അതിനുശേഷം അതുകൊണ്ട് ആകുന്നു നിങ്ങൾ അയച്ചപ്പോൾ ഞാൻ എതിരി പറയാതെ വന്നത്, എന്നാൽ എന്നെ വിളിച്ച സംഗതി എന്ന് പറഞ്ഞാൽ കൊള്ളാം എന്നൊരു മറുപടി പത്രോസ് കൊർനേലിയോസിനോട് പറഞ്ഞപ്പോൾ അതിന് കൊർനേലിയോസ് പറഞ്ഞു, ഞാൻ 9 AM പ്രാർത്ഥന കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ സുപ്രവസ്ത്രം ധരിച്ചൊരു പുരുഷൻ എന്റെ മുമ്പിൽ വന്നു. കൊർനേലിയോസെ, ദൈവത്തിന്റെ പ്രാർത്ഥന കേട്ട് നിന്റെ ധർമ്മം ഓർത്തിരിക്കുന്നു. യോപ്പയിലെ കാളയച്ച് പത്രോസ് എന്ന മറുപേരുള്ള ശീമോനെ വിളിപ്പിക്കുക. അവൻ ശീമോന്റെ വീട്ടിൽ പാർക്കുന്നു. ക്ഷണത്തിൽ ഞാൻ നിന്റെ അടുക്കൽ ആളയച്ചു. ഈ നടന്ന സംഭവങ്ങളൊക്കെ വീണ്ടും പത്രോസിന്റെ മുമ്പിൽ വിശദീകരിച്ച് പറഞ്ഞു. ക്ഷണത്തിൽ ആളയച്ചു, നീ വന്നത് ഉപകാരം. കർത്താവ് നിന്നോട് കൽപ്പിച്ചതൊക്കെയും കേൾക്കുവാൻ ഞങ്ങളെല്ലാവരും നിന്റെ മുമ്പാകെ കൂടിയിരിക്കുന്നു. അപ്പോൾ പത്രോസ് വായി തുറന്ന് പറഞ്ഞു തുടങ്ങിയത്, ദൈവത്തിന് മുഖപക്ഷമില്ല എന്നും ഏതു ജാതിയിലും അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ അവൻ അംഗീകരിക്കുന്നു എന്നും ഞാൻ ഇപ്പോൾ യഥാർത്ഥമായി ഗ്രഹിക്കുന്നു. യേശുക്രിസ്തു ലോകത്ത് മനുഷ്യാവതാരം ചെയ്തത് എന്തിന് എന്നുള്ളതിന്റെ ഒറ്റ വാക്യത്തിനുള്ള ഉത്തരമാണ് പത്രോസ് ശ്ലീഹ കൊർനേലിയോസിന്റെ ഭവനത്തിൽ പോലുള്ള പ്രസംഗത്തിലൂടെ ചെയ്തത്. ഈ സംഭവം തന്നെയല്ലേ നമ്മൾ ക്രിസ്മസിന്റെ ദിവസങ്ങളിലൊക്കെ നമ്മൾ പ്രഘോഷിക്കാറുണ്ട്, സർവജനത്തിനും ഉണ്ടാകുവാനുള്ളൊരു മഹാസന്തോഷം. ഓർത്തഡോക്സുകാരനോ മാർത്തോമക്കാർക്കോ സിഎസ്ഐക്കാർക്കോ കാത്തലിക്സിനോ ഒന്നും അല്ല, സർവജനത്തിനും. ലോകത്തിൽ ഏതൊക്കെ കാലഘട്ടത്തിൽ മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടോ അവർക്കൊക്കെ വേണ്ടി ഭൂമിയിൽ അവതാരം ചെയ്തവനാണ് ക്രിസ്തു. ഈ വിഷയം തന്നെയാണ് ഇവിടെ പറഞ്ഞത്, ഏത് ജാതിയിലും അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ, അവനെ ഭയപ്പെടണം, നീതിയോടെ ജീവിക്കണം, അങ്ങനെയുള്ളവനെ ക്രിസ്തു അംഗീകരിക്കുന്നു എന്ന് പത്രോസ് ശ്ലീഹ ഒരു പ്രസംഗ ഭാഷയിലൂടെ അവിടെ പറയുക. അവരെല്ലാവരും കർത്താവായ യേശു ക്രിസ്തു മൂലം സമാധാനം സുവിശേഷിച്ചുകൊണ്ട് ഇസ്രായേൽ മക്കൾക്ക് അയച്ച വചനം യോഹന്നാൻ പ്രസംഗിച്ച സ്നാനത്തിന്റെ ശേഷം ഗലീലയിൽ തുടങ്ങിയ യഹൂദിയിലൊക്കെയും ഉണ്ടായ വർത്തമാനം. അതിന്റെ ഒരു നറേഷനാണ് പറഞ്ഞേക്കുന്നത്. കാര്യം യോഹന്നാൻ പ്രസംഗിച്ചതും കർത്താവ് പ്രസംഗിച്ചതും ശിഷ്യന്മാർ ഏറ്റുപറയാൻ ശ്രമിച്ചതുമൊക്കെ ചേർന്ന ഒരു വാചകത്തെയാണ് പത്രോസ് ശ്ലീഹ ഇവിടെ പറഞ്ഞത്. നസറായനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും ദൈവം അവനോട് കൂടെ ഇരുന്നത് കൊണ്ട് അവൻ നന്മ ചെയ്തും പിശാചു ബാധിച്ചവരെയൊക്കെയും സൗഖ്യമാക്കിക്കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം നിങ്ങൾ അറിയുന്നല്ലോ. താഴോട്ടങ്ങ് വായിക്കുന്ന അങ്ങനെ 41-ാം വാക്യത്തിൽ സകല ജനത്തിനുമല്ല ദൈവം മുൻകൂട്ടി നിയമിച്ച സാക്ഷികളായി അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം അവനോടുകൂടി തിന്നുകുടിച്ചവരാ ഞങ്ങൾക്ക് തന്നെ പ്രത്യക്ഷനാക്കി തന്നു. ജീവികൾക്കും മരിച്ചവർക്കും ന്യായാധിപതിയായി ദൈവത്താൽ നിയമിക്കപ്പെട്ടവൻ അവൻ തന്നെയെന്ന് ജനത്തോട് പ്രസംഗിച്ച് സാക്ഷീകരിക്കുവാൻ ഞങ്ങളോട് കൽപ്പിച്ചു. ആ കൽപ്പന പത്രോസ് ശ്ലീഹ കൊർനേലിയോസിന്റെ വീട്ടിൽ പ്രഖ്യാപിക്കുകയാണ്. അവൻ വിശ്വസിക്കുന്ന ഏവനും അവന്റെ നാമം മൂലം പാപമോചനം ലഭിക്കുമെന്ന് സകല പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. ഇതെല്ലാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചായിരുന്നു. സ്തേഫാനോസിന്റെ പ്രസംഗത്തിൽ പഴയ നിയമത്തിന്റെ പശ്ചാത്തലത്തെ നന്നായി അവതരിപ്പിച്ചുകൊണ്ടാണ് സ്തേഫാനോസ് പ്രസംഗം നടത്തുന്നത്. അതുപോലെ തന്നെ പത്രോസ് ശ്ലീഹയും കൊർനേലിയോസിന്റെ ഭവനത്തിൽ പ്രസംഗിക്കുന്നത് പ്രവചന കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ആദിമ കാലഘട്ടത്തിൽ യഹോവയായ ദൈവം തന്റെ പ്രവാചകന്മാരിലൂടെ ന്യായാധിപന്മാരിലൂടെ രാജാക്കന്മാരിലൂടെ ഏതൊക്കെ കാര്യങ്ങൾ പൂർത്തീകരിച്ചോ ആ കാര്യങ്ങൾ പൂർത്തീകരിക്കുവാൻ ലോകത്തിലേക്ക് അയക്കപ്പെട്ട ക്രിസ്തു മുഖാന്തരം ഈ ലോകത്തിൽ എന്തൊക്കെ സംഭവിച്ചോ അത് ഞങ്ങൾ നേരിട്ട് കണ്ട് ബോധ്യമുള്ളത് കൊണ്ട് ആ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ, നിങ്ങൾ ഇതിനെ കുറിച്ച് നേരത്തെ കേട്ടിട്ടുണ്ടല്ലോ, ആ കേട്ട സംഭവത്തെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രഘോഷിക്കുന്നു. ഇത്രയും പറഞ്ഞപ്പോ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ അവിടെ അടുത്തൊരു പെന്തക്കോസ്തി പെരുന്നാൾ നടക്കാൻ പോവുകയാണ്. അത് തുടങ്ങുന്നത് 44-ാം വാക്യത്തിലാണ്.
ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ്. പെന്തക്കോസ്ത് പെരുന്നാളെന്ന് ഞാൻ പറയാൻ കാരണം, ഡേ ഓഫ് പെന്തക്കോസ്ത് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം ശിഷ്യന്മാരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്ന ദിവസം. ഈ ലഭിക്കപ്പെട്ട പരിശുദ്ധാത്മാവിനെയും കൊണ്ട് അവർ എവിടെയൊക്കെ പ്രഭാഷണം നടത്തുന്നുവോ ആ സമൂഹത്തിലൊക്കെയും പരിശുദ്ധാത്മാവിനെ ലഭിച്ചു. അതുകൊണ്ടല്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് സമരിത്യൻ പെന്തക്കോസ്റ്റ് പീപ്പിൾ. അപ്പൊ സമരിയയിൽ ഒരു പെന്തക്കോസ്റ്റ് പെരുന്നാൾ നടന്നു. ഫിലിപ്പോസ് എന്ന് പറയുന്ന മനുഷ്യനെ ദൈവം ഉപയോഗിച്ചു. ഇവിടെ പത്രോസ് എന്ന് പറയുന്ന മനുഷ്യനിലൂടെ ഈ കൊർനേലിയോസിന്റെ ഭവനത്തിൽ വെച്ച് അടുത്ത ഒരു പെന്തക്കോസ്റ്റ് പെരുന്നാള് അവിടെ നടത്തിപ്പെട്ടു. അതിനുശേഷം അവർ അന്യഭാഷകൾ സംസാരിക്കുന്നതും ദൈവത്തെ മഹത്വീകരിക്കുന്നതും കേൾക്കിയാൽ പത്രോസിനോടുകൂടെ വന്ന പരിശോധനക്കാരായ വിശ്വാസികൾ പരിശുദ്ധാത്മാവ് എന്ന ദാനം ജാതികളുടെ മേൽ പകർന്നത് കണ്ട് വിസ്മയിച്ചു. നമ്മെ പോലെ പരിശുദ്ധാത്മാവ് ലഭിച്ച ഇവരെ സ്നാനം കഴിപ്പിച്ചു കൂടാതെ വണ്ണം വെള്ളം വിലക്കുവാൻ ആർക്ക് കഴിയുമെന്ന് പറഞ്ഞു. പത്രോസ് അവരെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കുവാൻ കൽപ്പിച്ചു. അവൻ ചില ദിവസങ്ങൾ അവിടെ താമസിക്കണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തു. ഈ സംഭവത്തോട് ചേർന്ന് ഞാൻ ഈ വിഷയത്തിന്റെ അവസാന ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. The giving of the Holy Spirit prior to baptism is something the church had not seen before. ക്രൈസ്തവ സഭയിൽ അല്ലെങ്കിൽ ഒരു പുതിയ ജീവിത ശൈലി പരിചയപ്പെട്ട ഒരു സമൂഹത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു രീതി ശാസ്ത്രം പഠിപ്പിക്കുന്നത്. ഒരു മെത്തഡോളജി. എന്താ മെത്തഡോളജി? First you have to receive the Holy Spirit from heaven. പരിശുദ്ധാത്മാവിനെ ആദ്യം പ്രാപിക്കണം. And the second part is you have to receive the baptism. ഇത് രണ്ടും സഭയിൽ അംഗത്വം എടുക്കുന്നതിന് അനിവാര്യമാണെന്ന് കൃത്യമായിട്ട് പ്രദർശിപ്പിക്കുന്ന ഒരു സംഭവമാണ് കൊർനേലിയോസിന്റെ ജീവിതത്തിലുള്ള ഭവനത്തിൽ പത്രോസ്ലിഹ വരച്ചു കാണിക്കുന്നത്. അതുകൊണ്ട് 45-ാം വാക്യം വായിക്കുമ്പോൾ to be baptized is of the momental importance in the life of a Christian. വിശുദ്ധ മാമോദീസയിലൂടെ മാത്രമേ ക്രൈസ്തവ സഭയിലേക്ക് ഒരു മനുഷ്യനെ പ്രവേശിക്കാൻ പറ്റൂ. അതിന് മുമ്പ് എന്തുകൂടെ വേണം? ആത്മാവിന്റെ അഭിഷേകം ലഭിക്കപ്പെടണം. അതുകൊണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ബുക്സ് ഓഫ് ദ അപ്പോസ്റ്റിൽസ് അല്ലെങ്കിൽ ആക്ട്സ് ഓഫ് ദ അപ്പോസ്റ്റിൽസിനകത്ത് നമുക്ക് പഠിക്കാൻ പറ്റുന്ന കൂദാശകളുടെ ഒരു വിവരണം തന്നെ നമുക്ക് വേണമെങ്കിൽ എടുക്കാം. ഇപ്പൊ രണ്ട് കൂദാശകളെ നമ്മൾ ഇപ്പൊ കേട്ടത്, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്ന ഒരു ഒരു രീതിയും അതോടൊപ്പം തന്നെ വിശുദ്ധ മാമോദീസ സ്വീകരിക്കേണ്ടതിന്റെ ഒരു അനിവാര്യതയും. അതിന് റെഫറൻസ് ആയിട്ട് പഠിക്കാൻ പറ്റുന്നത് ബാപ്റ്റിസം എന്ന വാക്ക് 2-ാം അധ്യായം 38-ാം വാക്യത്തിലും 41-ാം വാക്യത്തിലും 8-ാം അധ്യായം 12-ാം വാക്യം 36 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ, 9-ാം അധ്യായം 18-ാം വാക്യം, 16-ാം അധ്യായം 15-ാം വാക്യം, 18-ാം അധ്യായം 8-ാം വാക്യം, 19-ാം അധ്യായം 5-ാം വാക്യം, 22-ാം അധ്യായം 16-ാം വാക്യം. അപ്പോൾ എത്ര കാര്യങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ ഏകദേശം 6 കാര്യങ്ങൾ വിശുദ്ധ മാമോദീസയുടെ പ്രാധാന്യത്തെ കുറിച്ച് ഈ അപ്പോസ്തോല പ്രവൃത്തികൾ എന്ന പുസ്തകത്തിൽ തന്നെ നമുക്ക് പഠിക്കുവാനുണ്ട്. ഒപ്പം ക്രിസ്മേഷൻ പരിശുദ്ധാത്മാവിന്റെ സ്വീകരണത്തെ കുറിച്ച് 2-ാം അധ്യായം 38-ാം വാക്യം, 8-ാം അധ്യായം 17-ാം വാക്യം, 9-ാം അധ്യായം 17-ാം വാക്യം, 19-ാം അധ്യായം 6-ാം വാക്യം. 4 ഉദാഹരണ തെളിവുകൾ ഈ പുസ്തകത്തിൽ നമുക്ക് ലഭിക്കുന്നു. വിശുദ്ധ കുർബാനയുടെ അനിവാര്യതയെ കുറിച്ച് വീണ്ടും പ്രസ്താവിക്കുന്നത് 2-ാം അധ്യായം 42-ാം വാക്യം, 20-ാം അധ്യായം 7-ാം വാക്യം, 27-ാം അധ്യായം 35-ാം വാക്യം. 3 ഉദാഹരണം വിശുദ്ധ കുർബാനയുടെ പ്രാധാന്യത്തെ കുറിച്ച് പറയുന്നു. ഇനി ഓർഡിനേഷൻ അല്ലെങ്കിൽ അഭിഷേകം പട്ടത്വ ശുശ്രൂഷയെ കുറിച്ച് പ്രസ്താവിക്കുന്ന 3 ഉദാഹരണം 6-ാം അധ്യായം 6-ാം വാക്യം, കൈവച്ച് അഭിഷേകം കൊടുക്കുന്ന രംഗം. 13-ാം അധ്യായം 3-ാം വാക്യം, 14-ാം അധ്യായം 23-ാം വാക്യം. ഞാനിത് പെട്ടെന്ന് വായിച്ചു പോകുന്നത്, ഇത് വീണ്ടും നിങ്ങൾക്ക് ആവർത്തിച്ച് കേൾക്കാനുള്ള സൗകര്യം നമുക്ക് ടെലിഫോൺ കോൺഫറൻസിന്റെ റെക്കോർഡിംഗിലൂടെ നിങ്ങൾക്ക് കേൾക്കാനായിട്ട് ഇടയാകും. അതിലൂടെ ഈ റെഫറൻസ് ഒന്ന് വായിക്കുന്നത് നല്ലതായിരിക്കും. അങ്ങനെ ബാപ്റ്റിസം, ക്രിസ്മേഷൻ, യൂക്കറിസ്റ്റ് ആൻഡ് ഓർഡിനേഷൻ ഈ 4 കൂദാശകളെ കുറിച്ചും വളരെ സുവ്യക്തമായ ഒരു ധാരണ ഈ അപ്പോസ്തല പ്രവൃത്തികൾ എന്ന പുസ്തകത്തിലൂടെ നമുക്ക് ലഭിക്കപ്പെടുകയാണ്. ഇന്ന് 2 അധ്യായം നമ്മൾ പെട്ടെന്ന് പഠിക്കുവാനായിട്ട് ശ്രദ്ധിച്ചു. 9-ഉം 10-ഉം. 9-ന്റെ കാര്യം ഞാൻ ഇനി ആവർത്തിക്കുന്നില്ല. 10-ാം അധ്യായത്തിൽ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ശതാധിപനായ ഒരു മനുഷ്യൻ ലോകപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതോടൊപ്പം
ദൈവത്തോടുള്ള ഭക്തിയിലും കുടുംബപരമായ ആരാധനയിലും ധർമ്മം കൊടുത്തും ജീവിച്ചതിന്റെ വെളിച്ചത്തിൽ ദൈവം ആ മനുഷ്യന്റെ ആരാധനകൾ കേട്ടു എന്നുള്ളതിന്റെ തെളിവോടുകൂടി ഒരു ദർശനത്തിലൂടെ ദൈവം സംസാരിച്ചു. ആ മനുഷ്യന്റെ ഭവനം മൂലം ഒരു വലിയ സമൂഹം, പ്രത്യേകിച്ച് മിശ്ര ജാതിയിൽപ്പെടുന്ന ഒരു ശ്രേണിയെ പത്രോസ് ലീഹായിക്ക് ദൈവം കൊടുത്ത ദർശനത്തിലൂടെ അവിടെ കടന്നു ചെന്ന് വചന ശുശ്രൂഷയിലൂടെ അവരെ ഒരുക്കുവാൻ തക്കവണ്ണം വലിയവനാ ദൈവം നമ്പുരാൻ സഹായിച്ചു. നമ്മുടെ ഭവനങ്ങളും ഇപ്രകാരമുള്ള വേദികളായിട്ട് മാറണം. സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. നമ്മളൊരു നല്ല നോമ്പുകാലത്തിലൂടെ പോവുകയാണ്. ഈ നോമ്പുകാലം അനുഷ്ഠിക്കുമ്പോൾ പ്രാർത്ഥനയും ഭക്ഷണ കാര്യത്തിലുള്ള ചില വ്യക്തതയും മനുഷ്യരോടുള്ള ഇടപെടലിന്റെ ചില വ്യക്തതയും മനസ്സിനെ ശുദ്ധമാക്കാനുള്ള വ്യക്തതയും ഒക്കെ നമ്മൾ പഠിക്കുന്നെങ്കിൽ നമ്മുടെ ഭവനത്തിലേക്ക് വരുന്ന ഒരു അക്രൈസ്തവൻ നമ്മുടെ വീട്ടിലെത്തുമ്പോൾ അവന് തോന്നണം നമ്മൾ ഒരു നോമ്പ് കാലത്തിലൂടെ കടന്നു പോകുന്നവരാണ്. അവരുടെ നോമ്പ് കാലത്തിൽ നമ്മൾ അവരുടെ ഭവനം സന്ദർശിച്ചാൽ കൃത്യമായ അവരുടെ ഭക്ഷണക്രമവും അവരുടെ പ്രാർത്ഥനയെ കുറിച്ചും ഒക്കെ അവര് വലിയ മതബോധന ക്ലാസ്സിലും സ്വന്തം സ്കൂളിലൊന്നും പഠിച്ചിട്ടില്ലെങ്കിലും അവരത് ബോധ്യപ്പെടുത്തും നമ്മളെ. പക്ഷെ നമ്മൾ ചിലപ്പോഴെങ്കിലും കാണിക്കുന്ന ഒരു പ്രവണത ദൂരദേശത്ത് നിന്ന് അല്ലെങ്കിൽ നമ്മുടെ കൂടെ പഠിച്ച ഒരാളാണ്, ഹിന്ദു ആയിരിക്കാം, മുസ്ലിം ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റൊരു ജാതിയിൽപ്പെടുന്ന ആളായിരിക്കാം, അല്ലെങ്കിൽ നോമ്പ് നോക്കാത്ത ക്രൈസ്തവ സമൂഹത്തിൽപ്പെട്ട ഒരാളായിരിക്കാം, നമ്മൾ അവർക്ക് വേണ്ടി നമ്മുടെ പ്രാർത്ഥനയും മാറ്റിവെക്കും, നമ്മുടെ ഭക്ഷണക്രമവും മാറ്റിവെക്കും, നമ്മുടെ ചിന്താകൾ മാറ്റിവെക്കും, നമ്മുടെ സംസാര സംഭാഷണ രീതി പോലും മാറ്റിവെച്ച് അവരോടൊപ്പം മുഴുകി ചേരുമ്പോൾ ഒരു കാര്യം നമ്മൾ വ്യക്തമാക്കുക, നമ്മൾ കൊർന്നേലിയോസിന്റെ ഭവനമല്ല ആക്കുന്നതിന് പകരം മറ്റൊരു ഭവനമാക്കി നമ്മൾ അതിനെ മാറ്റി. അതായത് ഭവനമെന്ന് എനിക്ക് പറയാനായിട്ട് എന്റെ വാക്കുകൾ എന്റെ വായിൽ വരുന്നില്ല, പക്ഷെ നമ്മളൊരു കൊർന്നേലിയോസിന്റെ ഭവനമായിട്ട് മാറാൻ ശ്രമിക്കണം. കാര്യം വിജാതീയരെ പോലും ക്രിസ്തുവിലേക്ക് നയിക്കുന്ന ഒരവസരം നമ്മുടെ ഭവനങ്ങൾ മൂലം ഉളവാകുമെങ്കിൽ അതിലൂടെ ദൈവനാമം മഹത്വപ്പെടും, നമ്മുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും എന്ന് വ്യക്തമായിട്ട് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്ന് ഈ ക്ലാസ്സിൽ സംബന്ധിച്ച എല്ലാവർക്കും ഇതൊരു അനുഗ്രഹമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ദയവായി രണ്ട് അധ്യായങ്ങളും ഇന്നോ നാളെയോ ആയി വായിച്ച് അല്പം കൂടി ബോധ്യപ്പെടണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ടും വിലക്കിനിടാൻ ഞാൻ എന്റെ വാക്കിവിടെ പൂർത്തീകരിക്കട്ടെ. തുടർന്നുള്ള അറിയിപ്പുകളെ കുറിച്ച് എന്റെ ചുമതലപ്പെട്ടവർ പറയുന്നതും ശ്രദ്ധാപൂർവം കേൾക്കണം എന്ന് ഓർമ്മപ്പെടുത്തട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.
താങ്ക് യു അച്ഛാ. ഇന്ന് നമ്മള് പുസ്തക പ്രവർത്തികള് 9-10 അധ്യായങ്ങളെ പല ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിലും പെട്ടെന്ന് ഓർത്തിരിക്കുന്ന രീതിയിലും ഒക്കെ വെച്ച് അച്ഛൻ നമുക്ക് ക്ലാസ് എടുത്തു തന്നു. വളരെ നല്ല ക്ലാസ്സായിരുന്നു. അച്ഛനോടുള്ള നന്ദി സ്നേഹവും പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. അനൗൺസ്മെന്റ് ആയിട്ട് രണ്ട് കാര്യങ്ങളാണ് ഉള്ളത്. നാളെ നമുക്ക് പതിവ് പോലെ 8 മണിക്ക് ഫെയ്ത്ത് സ്റ്റഡി ക്ലാസ് ഉണ്ടായിരിക്കും. നാളെ സൗത്ത് ഈസ്റ്റ് റീജിയൻ ആയിരിക്കും ബൈബിൾ വേൾഡ്സ് റീഡിംഗിൽ നമ്മളൊക്കെ അസിസ്റ്റ് ചെയ്യുന്നത്. രണ്ടാമതായിട്ടുള്ളത് എസ്എ രജിസ്ട്രേഷൻ ഡെഡ്ലൈന് 15-ാം തീയതിയാണ്. ഇതുവരെ നല്ല റെസ്പോൺസ് ആണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ധാരാളം പേര് തന്നിട്ടുണ്ട്. അപ്പം രജിസ്ട്രേഷൻ ഫോം താല്പര്യമുള്ള യൂണിറ്റുകൾ മറക്കാതെ 15-ാം തീയതി തന്നെ അയച്ചു തരണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ഈ രണ്ട് കാര്യങ്ങളെ അനൗൺസ്മെന്റ് ആയിട്ടുള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല. ലിസാൻഡി ലൈനിലുണ്ടോ?
ഒന്നുമില്ല. നല്ല അച്ഛന്റെ വണ്ടർഫുൾ മെസ്സേജ് ആയിരുന്നു. വെരി നൈസ്.
താങ്ക് യു. അച്ഛ പ്രാർത്ഥിച്ചെന്നാ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അച്ഛ
പ്രാർത്ഥിക്കാം. പിസി ജോർജസൺ കേട്ടിട്ടുണ്ടോ?
ഇല്ലെന്ന് തോന്നുന്നു.
ശുദ്ധമുള്ള പിതാവേ, ശുദ്ധമുള്ള തിരുനാമത്താൽ ഞങ്ങളെ നീ കാത്തുകൊള്ളണമേ. രക്ഷിതാവായ ശുദ്ധമുള്ള റൂഹാ, ശുദ്ധമുള്ള ഭവനങ്ങളായി ഞങ്ങളെ ശ്രമിക്കണമേ. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, നേരമൊക്കെയിലും എല്ലാ സമയങ്ങളിലും നിന്റെ ദൈവത്വത്തിന്റെ ചെറുതും കീഴിലെന്നേക്ക് ഞങ്ങളെ നീ മറച്ചുകൊള്ളണമേ. ആമേൻ. പിതാവാൻ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനാം പുത്രന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസി കർത്താവെ, ഞങ്ങളെല്ലാവരുടെ ഇന്ന് ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ച എല്ലാ പ്രിയപ്പെട്ട അംഗങ്ങളുടെയും അവരുടെ കുടുംബങ്ങളുടെയും കുഞ്ഞുങ്ങളുടെയും മേൽ സംബന്ധിപ്പാനിരുന്നവരുടെ മേൽ ക്രമീകരണങ്ങൾ നൽകിയവരുടെ മേലും ഇന്നും നിന്നേക്കും ഉണ്ടായിരിക്കുമാറാകണമേ.
താങ്ക് യു. ഗുഡ് നൈറ്റ്.